കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ.
May God's name be glorified.
നമ്മുടെ ഈ വചന പഠന പരമ്പരയുടെ 7th ക്ലാസ്സിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്.
We have reached to the 7th class of our study series.
ഇന്ന് നമ്മൾ 1 യോഹന്നാൻ 3 ആദ്യത്തെ 9 വാക്യങ്ങളാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്.
Today I desiring to read from 1 John chapter 3 verses 1 to 9.
1 യോഹന്നാൻ 3 വാക്യങ്ങൾ. ഇവിടെ ആവർത്തിച്ച് വരുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ?
I hope you paid attention to the terms that are being repetitively used in this passage.
പല പ്രാവശ്യം ആവർത്തിച്ച വാക്കുകൾ.
The words that are used repetitively.
പാപം എന്നുള്ള വാക്കുണ്ട്.
There is the word sin.
അതാണ് കൂടുതൽ.
That is what is majority.
അടുത്ത വാക്ക്,
നെക്സ്റ്റ് വേർഡ്,
പ്രത്യക്ഷത എന്നുള്ള വാക്കല്ലേ? ശ്രദ്ധിച്ചായിരുന്നോ?
Have you noticed that it is the appearance?
രണ്ടാം വാക്യത്തിൽ ഇതുവരെ പ്രത്യക്ഷമായില്ല.
In verse 2, and it has not appeared as yet.
രണ്ടാം വാക്യത്തിൽ തന്നെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ.
And in verse 2 only, we know that when he appears.
അഞ്ചാം വാക്യത്തിൽ പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി.
And in verse 5, you know that he appeared in order to take away sins.
എട്ടാം വാക്യത്തിൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി.
And verse 8, the Son of God appeared for this purpose to destroy the works of the devil.
നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അതൊക്കെ മാറ്റാൻ തൽക്കാലത്തേക്കിന്.
It is regarding us that we do not know what we will be.
അത് കഴിഞ്ഞാൽ ബാക്കി 3 കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
Apart from that, the remaining 3 times it is regarding the Lord Jesus Christ.
അവൻ പ്രത്യക്ഷനായി, പ്രത്യക്ഷനായി, പ്രത്യക്ഷനാകും.
He appeared and he will appear.
ഇനി നമുക്ക് എബ്രായ ലേഖനം 9 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം.
Let us read from Hebrews chapter 9. Verses 24 to 28.
ഇവിടെ രണ്ട് ഒരേ ആശയമാണ് പറഞ്ഞിട്ടുള്ളത്.
In both these passages, it is the same meaning.
എബ്രായർ 9:24 to 28 വരെ.
Hebrews chapter 9, verses 24 to 28.
അവിടെ ഈ പ്രത്യക്ഷത എന്നുള്ള വാക്ക് എത്ര പ്രാവശ്യം വരും നിങ്ങൾ ശ്രദ്ധിക്കണം.
You have to pay attention how many times the term appear or reveal is being repeated.
പ്രാവശ്യമുണ്ട്. 3
3
ഈ വാക്കുകൾ വരുന്നതിന്റെ അർത്ഥവും അർത്ഥ വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്.
So we are going to understand the difference in meaning when these 3 terms are used.
ഇനി യോഹന്നാനിലേക്ക് നമുക്ക് വരാം.
Let us come back to 1 John.
അതിൽ ഓരോ പ്രത്യക്ഷ എന്നുള്ള വാക്ക് വരുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ നമുക്ക് പഠിക്കാം.
Let us study at the each occurrence of the term appear.
ഇതിൽ ആദ്യത്തെ 2 ദൈവസ്നേഹത്തെ കുറിച്ച് പറയുന്നതാണ്.
The first 2 are talking about the love of God.
പിന്നീട് എല്ലാ വാക്യങ്ങളും ദൈവസ്നേഹത്തിന്റെ വിശദീകരണങ്ങളാണ്.
And all the remaining verses are also elaboration regarding the love of God.
അപ്പോൾ ആദ്യത്തെ 2 നമ്മുടെ ശനിയാഴ്ചയിലെ സുവിശേഷ യോഗത്തിൽ പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്.
And first 2 I am thinking that I will speak about it on the gospel meeting.
അത് കഴിഞ്ഞാൽ
ആഫ്റ്റർ ദാറ്റ്
ജയജീവിതവും ദൈവസ്നേഹത്തിന്റെ ത്രിവിധ പ്രത്യക്ഷതകളും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത്. ദൈവസ്നേഹവും ദൈവത്തിന്റെ ജയജീവിതവും ദൈവസ്നേഹത്തിന്റെ 3 പ്രത്യക്ഷതകളും.
Today what we are going to study is victorious life and the 3 manners of appearances of the Lord.
Appearances of the love of God. ദൈവ സ്നേഹത്തിന്റെ 3
appearances of the love of God.
ഇവിടെ പാപം, പാപപരിഹാരം ഈ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ 2 അത് തന്നെയാണ് പഠിച്ചത്.
Here the subject is sin and the propitiation of the sin. Same thing we studied in chapter 2 also.
അപ്പോൾ ഇതും എബ്രായ ലേഖനവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഒരിക്കൽ പ്രത്യക്ഷനായി, ഇപ്പോൾ പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു, ഇനി പ്രത്യക്ഷനാകും.
When we looked at it in Hebrews, for the propitiation of sin, he once appeared, now he is appearing, and in the future he will appear.
അപ്പോൾ ഈ 2 ഒരേ ആശയമാണ് പറഞ്ഞിട്ടുള്ളത്.
So in both the passages we see a very similar meaning.
അപ്പോൾ ഈ മഹാപുരോഹിതനും പാപപരിഹാരവും എന്നുള്ള വിഷയത്തിൽ ഇസ്രായേലിന് ഏറ്റവും അധികം ദൈവസ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞ എങ്ങനെ ആയിരിക്കണം?
In relation to the high priest and the propitiation of sin, the Israel people, in what would they have been able to find the love of God to the greatest extent?
നമുക്കറിയാം പുറപ്പാട് പുസ്തകം മുതലേ ദൈവസ്നേഹം ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.
We know from the book of Exodus onwards we are able to see the display of God's love.
അവരെ മിസ്രയീമിൽ വെച്ച് വീണ്ടെടുത്ത ദൈവസ്നേഹമാണ്.
The love of God delivered them from bondage in Egypt.
ചെങ്കടൽ കടന്നപ്പോൾ ദൈവസ്നേഹം മനസ്സിലായി.
When they crossed the Red Sea they understood the love of God.
40 കൊല്ലം മരുഭൂമിയിലൂടെ ദൈവസ്നേഹം തന്നെയാണ് മനസ്സിലാക്കിയത്.
When they wandered 40 years in the wilderness they understood the love of God.
കാനാൻ എത്തി കഴിഞ്ഞപ്പോൾ ദൈവസ്നേഹം.
And when they reached the land of Canaan there also the love of God.
അപ്പോൾ ദൈവസ്നേഹമാണ് അവരുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞ പ്രധാനപ്പെട്ട കാര്യം.
And the most important subject that they could come to understand is the love of God.
എന്നാൽ ഈ ദൈവസ്നേഹം ഏറ്റവും അധികം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അങ്ങനെ ആയിരിക്കണം.
But what would have been the highest extent where they could understand the love of God?
പാപപരിഹാരമാണ്, ശരിയല്ലേ?
It is at the day of the atonement.
അതിന്റെ താഴെ ബാക്കി എല്ലാ ദൈവസ്നേഹത്തിന്റെ കരുതലുകൾ നമ്മൾ കാണുന്നുള്ളൂ.
And only beneath that we see all the providences of the love of God.
പാപപരിഹാരം ഇല്ലെങ്കിൽ ബാക്കി ഒന്നും പ്രയോജനകരമല്ല.
So if there is no propitiation of sin all the other benefits are of no use.
പാപമോചനം ഉണ്ടായാൽ അതോടുകൂടി അനുഗ്രഹം 1 2 3 4 ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.
And if there is forgiveness of sin then after that the blessings will follow.
അങ്ങനെ മഹാപുരോഹിതന്റെ പ്രവർത്തനമാണ് ദൈവസ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനമായ വെളിപ്പാട്.
സോ ദി വർക്ക് ഓഫ് ദ ഹൈ പ്രീസ്റ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ലവ് ഓഫ് ഗോഡ്.
ഇനി നമ്മൾ ലേവ്യ പുസ്തകത്തിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു.
കൺസിഡർ ദാറ്റ് വി ആർ ഗോയിങ് ടു ദ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ്.
ആദ്യത്തെ 5 അധ്യായങ്ങളിൽ യാഗങ്ങൾ കഴിക്കുമ്പോൾ യാഗം അർപ്പിക്കേണ്ട ആളല്ല 16 അധ്യായത്തിലെ മഹാപാപപരിഹാര ദിവസത്തിലെ യാഗം അർപ്പിക്കേണ്ട ആള്.
And when we look at the 5 chapters of Leviticus, the one who is offering the sacrifices, he is not the same person who will offer the sacrifices on the day of atonement we find in chapter 16.
ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം.
I will elaborate it.
ആദ്യത്തെ 5 അധ്യായങ്ങളിൽ
in the 5 first chapters of Leviticus
പാപപരിഹാരത്തിനു വേണ്ടി മൃഗത്തെ കൊല്ലുകയും രക്തം തളിക്കുകയും ഒക്കെ ചെയ്യുന്ന പുരോഹിതന്മാരാണ്, സാധാരണ പുരോഹിതന്മാരാണ്.
The persons who used to sacrifice the animals and sprinkle the blood, that was only the priests.
എന്നാൽ ലേവ്യ 16 അധ്യായത്തിലെ മഹാപാപപരിഹാര ദിവസത്തിൽ എല്ലാ കാര്യങ്ങളും നടന്ന മഹാപുരോഹിതനാണ്.
But on the day of atonement, as we find in chapter 16, all the ministry is done by the high priest himself.
അപ്പോൾ അവരുടെ രാഷ്ട്രപരമായിട്ട് അവർക്ക് ഏറ്റവും അധികം ബഹുമാനിക്കുന്നതും അവരെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു വിചാരിച്ചത് മഹാപുരോഹിതനാണ്.
So as a nation the one whom they honored the most and loved the most is the high priest.
നമുക്കറിയാം പഴയ നിയമത്തിലെ രണ്ട് വിധ മഹാപുരോഹിതന്മാരാണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത്.
When we look at the old testament two kinds of high priests come to our memory.
അത് രണ്ടും മൂന്നാം അധ്യായത്തിൽ ചേർത്ത് ചിന്തിക്കേണ്ടതാണ്.
And both of them have to be considered in relation to the chapter 3.
അറിയാമല്ലോ ആദ്യത്തെ പുരോഹിതൻ.
You know who is the first high priest?
മൽക്കീസേദെക്ക് അല്ലേ?
മെൽക്കിസദേക്ക്.
ശരിയായി പറഞ്ഞാൽ ആദ്യ പൗരോഹിത്യം അവിടെയാണ് തുടങ്ങുന്നത്.
ഇൻ ഫാക്ട് ദ പ്രീസ്റ്റ്ഹുഡ് ഈസ് സ്റ്റാർട്ടിംഗ് ദേർ.
ഞാൻ ആൽമപ്രാശിന് മാസികയിൽ ഇപ്പോൾ ഒരു ഏതാണ്ട് 10-28 ലേഖനങ്ങൾ ഈ പൗരോഹിത്യത്തെ കുറിച്ച് തന്നെ എഴുതി.
ഐ ഹാവ് ബീൻ റൈറ്റിംഗ് അബൌട്ട് ദ പ്രീസ്റ്റ്ഹുഡ് ഇൻ ദ മാഗസിൻ.
ദൈവം അനുവദിച്ചാൽ അത് തീർന്നു കഴിയുമ്പോൾ ഒരു പുസ്തകം നമുക്ക് ആക്കിയേക്കാം.
ആൻഡ് മേ ബി ഗോഡ് വില്ലിംഗ് ഐ വി വിൽ മേക്ക് ഇറ്റ് ആസ് എ ബുക്ക്.
അത് വളരെ ആഴമായ പഠനമാണ്.
ദാറ്റ് ഇസ് എ വെരി ഡീപ് സ്റ്റഡി.
അതിൽ 7 പൗരോഹിത്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്.
ഐ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ സ്ക്രിപ്റ്റേഴ്സ് ദാറ്റ് ദേർ ആർ 7 കൈൻഡ്സ് ഓഫ് പ്രീസ്റ്റ്ഹുഡ്.
അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണെന്ന് മൽക്കീസേദെക്കിന്റെയും മറ്റൊന്ന് അഹരോന്റെയും.
ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് അമംഗ് ദം ആർ മൽക്കീസേദെക്ക് ആൻഡ് ദി ഓർഡർ ഓഫ് ആരൺ.
ഇതെന്തിനാ രണ്ട് മഹാപുരോഹിതന്മാര്?
വൈ ദീസ് ടു ഹൈ പ്രീസ്റ്റ്?
ഒരാൾ പോരായിരുന്നോ?
വൺ വുഡ് ഹാവ് ബീൻ ഇനഫ്.
ഈ രണ്ട് ആളുകളിൽ രണ്ട് പ്രത്യേകതകളാണ് നമ്മൾ കാണുന്നത്.
നൗ ഇൻ ബോത്ത് ഓഫ് ദീസ് പേഴ്സൺസ് വി ഫൈൻഡ് ടു സ്പെഷ്യാലിറ്റീസ്.
മൽക്കീസേദെക്കിൽ യേശുക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ മഹത്വമാണ്.
ഇൻ മൽക്കീസേദെക്ക് വി ഫൈൻഡ് ദ മാജസ്റ്റി ഓഫ് ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്.
എന്നാൽ അഹരോനിൽ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിന്റെ വേലയാണ് കാണുന്നത്.
ബട്ട് ഇൻ ആരോൺ വി സീ ദ വർക്ക് ഓഫ് റിഡംപ്ഷൻ ഓഫ് our Lord Jesus Christ.
മറ്റൊരു പറഞ്ഞാൽ
ഇൻ അനദർ വേ ടു പുട്ട് ഇറ്റ്
ദ പേഴ്സൺ ഓഫ് ഹൈ പ്രീസ്റ്റ് ആൻഡ് ദ വർക്ക് ഓഫ് ദ ഹൈ പ്രീസ്റ്റ്. ഇത് രണ്ടുമാണ് രണ്ട് മഹാപുരോഹിതന്മാരെ നമ്മൾ കാണുന്നത്.
ദി ടു ഹൈ പ്രീസ്റ്റ് ദേ ആർ ഡിപിക്റ്റിംഗ് ദ പേഴ്സൺ ഓഫ് ദ ഹൈ പ്രീസ്റ്റ് ആൻഡ് ദ വർക്ക് ഓഫ് ദ ഹൈ പ്രീസ്റ്റ്.
ഇവരുടെ രണ്ടുപേരുടെ മറ്റൊരു പ്രത്യേകത
ആൻഡ് അനദർ സ്പെഷ്യാലിറ്റി ഓഫ് ബോത്ത് ഓഫ് ദീസ് പീപ്പിൾ.
അഹരോൻ യേശുക്രിസ്തുവിന്റെ നിഴലാണെന്ന് പറയുമ്പോൾ
വൈൽ വി സേ ദാറ്റ് മൽക്കീസേദെക്ക് ഈസ് ദ ഷാഡോ ഓഫ് our Lord Jesus Christ.
എബ്രായരുടെ 7 അധ്യായത്തിൽ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്.
ഹീബ്രൂസ് ചാപ്റ്റർ 7 സേസ് എ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് മൽക്കീസേദെക്ക്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്?
ആൻഡ് വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ്?
അവന് അപ്പനില്ല അമ്മയില്ല ജീവാരംഭമില്ല, ജീവാവസാനമില്ല, വംശാവലിയില്ല.
That is, he does not have a genealogy, he does not have a beginning.
നിങ്ങൾ എബ്രായലേഖനം 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒരു തെറ്റ് ഒരു തർജ്ജമയിൽ വന്നൊരു പെശക് ഉടനെ തന്നെ തിരുത്തേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട്
വായിക്കാം. Hebrews chapter 7 verse 3, let us read that portion.
അത് ഇംഗ്ലീഷ് ബൈബിള് ശരിയാണ്, മലയാള ബൈബിൾ അതൊരു കാര്യമായ ഒരു പെശകായി പോയി.
The English translation is right, but there is wrong translation in the Malayalam.
3-ാം വാക്യത്തിൽ അവന് പിതാവിൽ, എബ്രായർ 7-ന്റെ 3-ാം അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല, അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു.
Without father, without mother, without genealogy, having neither beginning of days nor end of life, but made like the Son of God, he remains a priest perpetually.
അപ്പോൾ നമ്മുടെ മലയാള തർജ്ജമ അനുസരിച്ചാണെങ്കിൽ അവൻ ദൈവപുത്രന് തുല്യനാണ്.
Malayalam translation, he is equal to God, the Son of God.
ദൈവപുത്രന് തുല്യനാണെങ്കിൽ ആൾ ആരായിരിക്കണം?
If he is equal to God, then who should he be?
ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവം.
A son of God means God.
അങ്ങനെ ദൈവത്തിന് തുല്യൻ ആരായിരിക്കണം?
If he is equal to God, who can he be?
മൽക്കിസദേക്ക്.
That should be മൽക്കിസദേക്ക്.
അങ്ങനെയാണ് മൽക്കിസദേക്ക് ആരായിരിക്കണം?
If that be so, മൽക്കിസദേക്ക് is who?
ദൈവമായിരിക്കണം.
He should be God.
അവിടെ ആ തുല്യൻ എന്നുള്ളതിന് made like unto the Son of God എന്നാണ് ശരിയായ തർജ്ജമ.
Instead of equal, the right translation should have been, he was made like unto the Son of God.
അതുകൊണ്ട് തുല്യനം എന്നുള്ളിടത്ത് പേന കയ്യിലുണ്ടെങ്കിൽ ഇതൊരു സദൃശൻ എന്ന് എഴുതിയാൽ മതി, സദൃശൻ.
Where it says equal, better you can underline and write like unto.
മൽക്കിസദേക്ക് സാധാരണ മനുഷ്യനായിരുന്നു.
മൽക്കിസദേക്ക് വാസ് എ നോർമൽ മാൻ.
യെരുശലേമിൽ ഒരു രാജാവായിരുന്നു, അദ്ദേഹം പുരോഹിതനും കൂടിയായിരുന്നു.
ഹി വാസ് എ കിംഗ് ഇൻ ജെറുസലേം, അറ്റ് ദ സെയിം ടൈം ഹി വാസ് എ ഹൈ പ്രീസ്റ്റ്.
അപ്പോൾ ഏതാണ്ട് 2000 വർഷങ്ങൾ കഴിഞ്ഞ് ലോകത്തിൽ വരാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തു പിന്നെയും അവൻ മഹാപുരോഹിതനായി തീർന്നു കഴിയുമ്പോൾ അവനുണ്ടാകുന്ന പ്രത്യേകത, അവൻ ഒരേ സമയത്ത് രാജാവും പുരോഹിതനുമായിരിക്കും.
2000 years later, the Lord Jesus Christ, who was going to come into the world, his speciality also is the same. At the same time, he is a king and he is a high priest.
എന്ന പഴയ നിയമത്തിൽ രാജാക്കന്മാർ യഹൂദ ഗോത്രക്കാരും പുരോഹിതന്മാർ ലേവി ഗോത്രക്കാരുമാണ്.
But in the Old Testament, we see the kings, they descended from the tribe of Judah, and the priests from the tribe of Levi.
എന്നാൽ യേശുക്രിസ്തു മാത്രമാണ് ഒരേ സമയത്ത് രാജാവും പുരോഹിതനുമായിരുന്നത്, വേറെ ആർക്കും അങ്ങനെ ആകാൻ കഴിഞ്ഞില്ല.
But only Jesus Christ was the one who was the king and the high priest at the same time. Nobody could be like that.
അവന്റെ പേര് മൽക്കിസദേക്ക് എന്ന് പറഞ്ഞാൽ നീതിയുടെ രാജാവ്.
The meaning of the term Melchizedek is the king of righteousness.
ശാലേം എന്ന് പറഞ്ഞാൽ സമാധാനം. സമാധാനം ഉണ്ടാക്കുന്ന രാജാവ്.
ശാലേം മീൻസ് പീസ് മീനിങ് ദ കിങ് ഹു ബ്രിങ്സ് ഫോർത്ത് പീസ്.
ഇത് രണ്ടിൽ ഏതാണ് ആദ്യം ഉണ്ടാകേണ്ടത്?
വിച്ച് ഇസ് ദ വൺ ദാറ്റ് ഷുഡ് കം ഫസ്റ്റ്?
ലോകം ഇങ്ങനെ സമാധാനം വേണം, സമാധാനം വേണം, മിഡിൽ ഈസ്റ്റ് സമാധാനം വേണം, അവിടെ വേണം, സമാധാനം വേണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ സമാധാനം വേണമെങ്കിൽ ഒന്നാമത് എന്ത് സാധിക്കണം?
Everybody here is crying that there should be peace in the world, but if there ought to be peace, what is the first essential thing that should be there?
നീതീകരണം നടക്കണം.
There should be a justification.
ദൈവമായി നീതിയിലാകണം.
We should be justified with God.
അങ്ങനെ നീതീകരിക്കപ്പെട്ടാൽ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് സമാധാനം.
If we are justified with God, then the fruit of that or a by product is peace.
അവർ രക്ഷിക്കപ്പെട്ടാൽ, നീതീകരിക്കപ്പെട്ടാൽ സമാധാനമുണ്ട്.
So if you are saved, if you are justified, there is peace.
അത് റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, നീതി സമാധാനം.
That is what we read in Romans chapter 5 and verse 1. Therefore, having been justified by faith, we have peace with God through our Lord Jesus Christ.
യേശുക്രിസ്തു നീതീകരിക്കുകയും ചെയ്യും, സമാധാനം തരികയും ചെയ്യും.
Our Lord Jesus Christ, he is the one who justifies and also grants peace.
അവന്റെ 3-ാമത്തെ പ്രത്യേകതയാണ് അപ്പനില്ല, അമ്മയില്ല, ആരംഭമില്ല, അവസാനമില്ല.
And the third speciality of this Melchizedek, he has no father, no mother, no genealogy and no beginning.
അങ്ങനെ ആരംഭവും അവസാനവും ഈ ബർത്ത്ഡേയും ഡെത്ത്ഡേയും ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആൾ ആരായിരിക്കണം?
If this person has no beginning and no birthday, no death day, then who should he be?
അതുകൊണ്ട് പ്രസംഗകർ പലരും പറയാറുണ്ട് യേശുക്രിസ്തുവിന്റെ പഴയ നിയമത്തിലെ വെളിപ്പാടാണ്.
So many people are saying that Melchizedek is the Old Testament appearance of our Lord Jesus Christ.
അങ്ങനെ ആകല, കാരണം രാജാവാണ്.
He is the king.
അത് അബ്രഹാമിന്റെ കാലത്ത് ജീവിച്ച ഒരു മനുഷ്യനാ.
ഹി വാസ് എ മാൻ ഹു ലിവ്ഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് അബ്രഹാം.
വേറെ കുറെ ആളുകൾ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണെന്ന്.
സം പീപ്പിൾ ടീച്ച് ദാറ്റ് പെർഹാപ്സ് ഹി കുഡ് ബി ദ ഹോളി സ്പിരിറ്റ്.
പിതാവും പരിശുദ്ധാത്മാവും ഒരു രൂപത്തിലും പഴയ നിയമത്തിൽ വെളിപ്പെട്ടിട്ടില്ല.
ദ ഫാദർ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, ദേ ഹാവ് നോട്ട് മാനിഫെസ്റ്റഡ് ദംസെൽവ്സ് ഇൻ എനി ഫോം ഇൻ ദ ഓൾഡ്
ടെസ്റ്റ്മെന്റ്. അങ്ങനെ മൽക്കിസദേക്ക് ആരാണ്?
ഇഫ് ദാറ്റ് ബി സോ, ഹൂ ഈസ് മൽക്കിസദേക്ക്?
അവന് അപ്പൻ ഉണ്ടായിരുന്നു.
ഹി ഹാഡ് എ ഫാദർ.
അമ്മ ഉണ്ടായിരുന്നു.
ഹി ഹാഡ് എ മദർ.
ബർത്ത്ഡേ ഉണ്ടായിരുന്നു.
ഹി ഹാഡ് എ ബർത്ത്ഡേ.
ഡെത്ത് ഡേ ഉണ്ടായിരുന്നു.
ഹി ഹാഡ് എ ഡെത്ത് ഡേ.
അവന് ജീനിയോളജി ഉണ്ടായിരുന്നു.
ഹി ഹാഡ് എ ജീനിയോളജി.
ചരിത്രത്തിൽ ജീവിച്ച മൽക്കിസദേക്കൻ ഇതെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ബൈബിളിലെ മൽക്കിസദേക്കൻ ഇതൊന്നും ഇല്ലെന്ന് പറയാം.
The historical Melchizedek, he had all of these human traits, but the scriptural Melchizedek, he did not have any of these qualities.
എന്ന് പറഞ്ഞാൽ അതൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ലെന്നേ അർത്ഥമുള്ളൂ.
Meaning it is not recorded in the Bible, that's what it means.
എന്തുകൊണ്ട് എഴുതിയില്ല?
Why was it not recorded?
ഒരു ഫാൻറം വരുന്ന പോലെ പെട്ടെന്ന് ഇയാളെ നമ്മുടെ ഭാഗം അവതരിപ്പിച്ചിരിക്കുക.
This Melchizedek is introduced to us just like a phantom.
മനുഷ്യന് പാപപരിഹാരം വരുത്തുകയും അവരെ നീതീകരിക്കുകയും സമാധാനം നൽകുകയും ചെയ്യുന്ന യേശു ക്രിസ്തു ഇതുപോലെ ആയിരിക്കും. അവൻ ആരംഭം ഉണ്ടാകുകയില്ല, ജനനം ഉണ്ടാകുക, അവൻ ആരംഭം ഉണ്ടാകുകയില്ല, അപ്പൻ ഉണ്ടാകുകയില്ല, അവന് ഒരു ഒരു കൃത്യമായ ഒരു വംശാവലി ഉണ്ടാകുകയില്ല. അവന് നിത്യനായ ദൈവം മനുഷ്യനായിട്ട് വരുന്നതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി മൽക്കിസദേക്കിന്റെ ഈ ചരിത്രപരമായ വശങ്ങളെല്ലാം മറച്ചു വെച്ചിരിക്കുക.
The historical aspects of the historical Melchizedek has been hidden just to show us how the coming of the Lord Jesus Christ, who was God in the form of man, for the propitiation of the sins of man and justifying, would be like.
മനസ്സിലായില്ലേ?
I hope that is clear.
മൽക്കിസദേക്കിനെ കുറിച്ച് എഴുതാത്തതിന്റെ കാരണം മനസ്സിലായോ?
Why the historical aspects of Melchizedek is not written, do you know why?
വേദോസ്തവത്തിൽ പഴയ നിയമത്തിൽ ഒരു പാപവും ചെയ്യാത്ത ഒരാളെ നിങ്ങൾ കാണുന്നുണ്ടോ?
Do you see any person who has not sinned at all in the Old Testament?
യോസേഫ്.
There is Joseph.
അദ്ദേഹത്തിന്റെ വല്ല തെറ്റും പറയാനുണ്ടോ?
Is there any accusation that we can make against him?
ആകപ്പാടെ വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യം, യാക്കോബിന്റെ ദാസിമാരുടെ മക്കളോട് പറഞ്ഞതല്ലേ ഉള്ളൂ.
Maybe one accusation we can say is that he went and told the faults of the sons of his step brothers, the sons of Jacob's other mothers, wives,
concubines. Vera oru thettum parayanadilla.
That is the only blame, nothing else we can accuse.
Adu thettayittu kaananum illa.
We cannot find fault also.
Adukonde Joseph oru paavam cheyathu jeevichathano?
So can we say Joseph lived without sinning at all?
Oru thettum cheythu kaanayalle.
Has he not sinned at all?
100 തെറ്റുകൾ ചെയ്തു കാണും.
Hundreds of sins he would have committed.
പിന്നെ അത് എഴുതാത്തത്?
Why is it not recorded?
യോസേഫ് യേശുക്രിസ്തുവിന് നിഴലായിരിക്കേണ്ടതിനു വേണ്ടി യോസേഫിന്റെ നെഗറ്റീവ് വശങ്ങളെല്ലാം മറച്ചു വെച്ചിരിക്കുക.
Because Joseph has to be represented as a shadow of the Lord Jesus Christ, all of his negative traits have been suppressed.
അതുപോലെ മൽക്കിസദേക്കിന്റെ ചരിത്രവശങ്ങളെല്ലാം മറച്ചു വെച്ചിരിക്കുക.
In the same way, the historical aspects of Melchizedek have been hidden.
അപ്പോൾ മൽക്കിസദേക്കിൽ യേശുക്രിസ്തുവിന്റെ മഹത്വം, ആളത്വത്തിന്റെ മഹത്വം കാണാം.
So through Melchizedek we are able to see the majesty of the person of the Lord.
എന്നാൽ അഹരോനോ?
But what about Aaron?
അഹരോന്റെ ആളത്വം ഒരിക്കലും യേശുക്രിസ്തുവിന് നിഴലല്ല.
The person of Aaron is never a shadow of the Lord Jesus Christ.
അഹരോൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്തു?
So many faults committed by Aaron.
മഹാപുരോഹിതനായി കഴിഞ്ഞു.
Even after becoming the high priest.
എന്നാൽ അഹരോൻ ചെയ്ത പ്രവർത്തനങ്ങൾ പാപപരിഹാരത്തോട് ബന്ധപ്പെട്ട്, ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കാര്യത്തോട് ബന്ധപ്പെട്ട് അഹരോൻ ചെയ്ത കാര്യങ്ങൾ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനത്തിന് നിഴലായിരുന്നു.
But in relation to the ministry of Aaron with the propitiation of the sins of the people on the day of atonement, that work was a shadow of the Lord Jesus Christ.
മനസ്സിലായി കാണുമല്ലോ.
I hope it is clear.
ഇനി മൂന്നാം അധ്യായത്തിൽ മഹാപുരോഹിതന്റെ പ്രത്യക്ഷതകളാണ് നമ്മൾ കാണുന്നത്.
And thirdly we are seeing in the third chapter the appearances or the revelation of the high priest.
അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഈ മഹാപാപപരിഹാര ദിവസത്തിൽ അഹരോനെ കൊണ്ടുവരികയാണ്.
And I am bringing before you Aaron on the day of the atonement.
ആ ദിവസം അദ്ദേഹത്തിന്റെ വിശേഷപ്പെട്ട വസ്ത്രങ്ങളെല്ലാം മാറ്റി വെക്കണം തൽക്കാലത്തേക്കിന്.
And on that day his special garments have to be removed and put aside.
കാരണം ആ വിശേഷപ്പെട്ട വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അഹരോൻ ഇങ്ങനെ ജനത്തിന്റെ ഭാഗം വരുമ്പോൾ ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ തോന്നുന്നു.
Because when he is wearing those garments of the high priest and appearing before the children of Israel, he would appear like a sun rising.
ഈ അഹരോനു വേണ്ടി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കിയ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു.
There was a purpose for which the holy garments were prepared for Aaron.
മഹത്വത്തിനും അലങ്കാരത്തിനും വേണ്ടി.
It was for a majesty and for a decoration.
ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അഹരോൻ ഈ വിശേഷപ്പെട്ട വസ്ത്രം.
And that is why the special garments were prepared for the high priest.
നിങ്ങൾക്കറിയാമോ അഹരോൻ എത്ര വസ്ത്രങ്ങൾ, വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ തുടങ്ങി എത്ര ഇനം ഉണ്ടായിരുന്നു?
How many kinds of special garments did Aaron have?
മനസ്സിലാക്കിയിട്ടുണ്ടോ?
Have you tried to understand?
ഏഴ് വിശേഷപ്പെട്ട വസ്ത്രങ്ങളാണ്.
There were seven different special garments.
അതെല്ലാം യേശുക്രിസ്തുവിൽ നമുക്ക് കാണാൻ കഴിയും.
Now all of that we can find in the Lord Jesus Christ.
എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ കാണുന്നത്
Hebrews chapter 2 verse 10 we find
today we see him crowned with glory and honor. അഹരോന് ഗ്ലോറി ആൻഡ് ഓണറിന് വേണ്ടി വസ്ത്രം ഉണ്ടാക്കിയെങ്കിൽ അതിന്റെ പൊരുളാണ് യേശു ക്രിസ്തുവിൽ ഇതെല്ലാം കാണുന്നത്.
In verse 9 in English that we see him because of the suffering of death crowned with glory and honor.
ഏഴ് വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ.
ദേർ ആർ സെവൻ സ്പെഷ്യൽ ഗാർമെന്റ്.
ആദ്യം ഒരു നിക്കർ ധരിക്കണം, കാൽച്ചട്ട.
ഫസ്റ്റ്ലി ഹി ഹാസ് ടു പുട്ട് ദി ലിനൻ അണ്ടർ ഗാർമെന്റ്.
അതിനുള്ള വെള്ളക്കുപ്പായം.
ആൻഡ് ഓവർ ദാറ്റ് വൈറ്റ് ഗാർമെന്റ്.
എന്ന് പറയുന്ന ഇവിടുത്തുകാർ ധരിക്കുന്ന പോലെ.
Just like the thobe that the people wear in these places.
அப்ப அது ஏதாண்டு பர்முடா போலயா?
And maybe it looks like a Bermuda the first.
அது கஞ்சி இடுத்துகாரே போல வெள்ள குப்பாயம்.
And then a white flowing robe.
அதின் மேல் ஒரு நீல குப்பாயம்.
And on top of that a blue garment.
ஆ நீல குப்பாயத்தின் அற்றத்தை சொர்ணம் கொண்டு உண்டாக்கிய மாதளப்பழம் போலேயுள்ள மாதளப்பழமும் പിന്നെ മണികൾ, മാതളപ്പഴം മണി, മാതളപ്പഴം മണി, ഇവയെ ഇതിന്റെ അറ്റത്ത് തയ്ച്ച് ചേർക്കണം.
ആൻഡ് അറ്റ് ദി എൻഡ്സ് ഓഫ് ദ ബ്ലൂ റോബ് വർ സ്റ്റിച്ച്ഡ് ഓൾട്ടർനേറ്റീവ്ലി ഗോൾഡൻ പോമഗ്രനേറ്റ്സ് ആൻഡ് റിംഗ്സ്.
അതിനുശേഷം മുകളിലായിട്ട് ഒരു ഒരു എഫോദ് ധരിക്കണം.
ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് വാസ് സ്റ്റിച്ച്ഡ് ആൻ എഫോദ്.
എഫോദ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലീവ്ലെസ് ജാക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം.
ഇറ്റ് ജസ്റ്റ് മീൻസ് എ സ്ലീവ്ലെസ് ജാക്കറ്റ്.
വന്നിട്ടില്ലല്ലേ. വടക്കേണ്ടിയിലൊക്കെ സ്ലീവ്ലെസ് ജാക്കറ്റ്, നമ്മുടെ നായനാരൊക്കെ എപ്പോഴുണ്ടോ സ്ലീവ്ലെസ് ജാക്കറ്റ്.
നായനാർ ആൻഡ് അതർ പൊളിറ്റീഷ്യൻസ് വെയർ ദ സ്ലീവ്ലെസ് ജാക്കറ്റ്സ്.
അത് തന്നെ വളരെ വിശേഷപ്പെട്ടതാ.
ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് സ്പെഷ്യൽ ഇൻ നേച്ചർ.
നീല നൂല്, ചുവപ്പ് നൂല്, പിരിച്ച പഞ്ഞ നൂല്, ധൂമ്ര നൂല്, ഈ നാല് നൂലുകളും സ്വർണ്ണ നൂലുകളും ഉണ്ടാക്കേണ്ടതാ.
ദേർ വാസ് ദി ബ്ലൂ ത്രെഡ്, ദ റെഡ് ത്രെഡ്, ദ പേർപ്പിൾ ത്രെഡ് ആൻഡ് ഓൾസോ ദ ഗോൾഡൻ ത്രെഡ്.
അങ്ങനെ ഉണ്ടാക്കിയ ഈ സ്ലീവ്ലെസ് ജാക്കറ്റിൽ
ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദ സ്ലീവ്ലെസ് ജാക്കറ്റ് പ്രിപ്പയർഡ് ഇൻ ദിസ് മാനർ.
അതിന്റെ മുൻവശത്തായിട്ട് ഒരു മാർപ്പതക്കം എന്ന് പറയും, ബ്രസ്റ്റ് പ്ലേറ്റ്.
ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഈസ് സ്റ്റിച്ച്ഡ് ബ്രസ്റ്റ് പ്ലേറ്റ്.
അതിൽ 12 വിലയേറിയ രത്നങ്ങൾ തയ്ച്ചു വെക്കണം.
ആൻഡ് 12 പ്രഷ്യസ് സ്റ്റോൺസ് ആർ ഫിക്സ്ഡ് ഓൺ ടു ഇറ്റ്.
അപ്പോൾ നോക്കണേ, മാറിൽ ഇങ്ങനെ 12 രത്നങ്ങൾ.
നൗ ദേർ ആർ 12 ജെംസ് ഓൺ ദ ബ്രസ്റ്റ്
പ്ലേറ്റ്. അതിൽ ഓരോന്നിലും ഇസ്രായേൽ ഗോത്രങ്ങൾ ഓരോന്നിനെ പേരെഴുതണം.
ആൻഡ് ഓൺ ഈച്ച് ഓഫ് ദം ഈസ് റിട്ടൺ ദ നെയിം ഓഫ് ഈച്ച് ഓഫ് ദ ട്രൈബ് ഓഫ് ഇസ്രായേൽ.
പിന്നെ അതിനകത്ത് ഒരു പോക്കറ്റ് ഉണ്ട്.
ആൻഡ് ഇൻസൈഡ് ദാറ്റ് ദേർ ഈസ് എ പോക്കറ്റ്.
അതിനകത്ത് രണ്ട് വിലപ്പെട്ട കല്ലുകൾ.
ആൻഡ് ദേർ ആർ ടു പ്രഷ്യസ് സ്റ്റോൺസ്.
ഊറിയമും തുമ്മീമും എന്ന് പറഞ്ഞ രണ്ട് വളരെ വിലപ്പെട്ട കല്ലുകൾ.
വെരി വാല്യുബിൾ പ്രഷ്യസ് സ്റ്റോൺസ് ദ ഊറിയം ആൻഡ് ദ തുമ്മീം.
പിന്നെ രണ്ട് തോളിൽ ഒരു ചുമൽക്കണ്ടം, പോലീസുകാരെ വെക്കുന്ന പോലെ രണ്ട് ചുമൽക്കണ്ടങ്ങൾ.
യെസ്. ആൻഡ് ഓൺ ദ ഐദർ ഷോൾഡേഴ്സ് ദേ ഹാവ് എ കൈൻഡ് ഓഫ് എ ഫ്ലാപ്പ്.
അതിലും ആറ് കല്ലുകൾ ഇവിടെ, ആറ് രത്നങ്ങൾ ഇവിടെ.
ആൻഡ് ഓൺ ദാറ്റ് ഓൾസോ ദേർ ആർ സിക്സ് സ്റ്റോൺസ് ഓൺ ഐദർ ഷോൾഡർ.
അപ്പോൾ ശരീരം കഴിഞ്ഞു.
സോ ദി ബോഡി സോവർ.
ഇനി തലയിൽ ഒരു തൊപ്പി വെക്കണം.
ആൻഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഹെഡ് ദേർ ഈസ് എ ടർബൻ.
ആ തൊപ്പിയുടെ മുൻവശത്ത് ഒരു സ്വർണ്ണം കൊണ്ടുള്ള ഒരു പ്ലേറ്റ് വെക്കണം.
ആൻഡ് ജസ്റ്റ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഇൻ ദ ഫ്രണ്ട് ദേർ ഈസ് എ ഗോൾഡൻ പ്ലേറ്റ്.
ആ സ്വർണ്ണ പ്ലേറ്റിൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് എഴുതണം.
ആൻഡ് ഓൺ ദ പ്ലേറ്റ് ഈസ് റിട്ടൺ ഹോളി അൺടു ദ ലോർഡ്.
അപ്പൊ ഇത്രയും ധരിച്ച ആൾ വരുമ്പോൾ ആളെ കണ്ടാൽ എന്ത് തോന്നും?
സോ ബീങ് അഡോൺഡ് വിത്ത് ഓൾ ഓഫ് ദീസ് ഗാർമെന്റ്സ് വെൻ ഹി കംസ്, വാട്ട് വിൽ ഹി ബി അപ്പിയർ ടു ലുക്ക് ലൈക്ക്?
ഇവിടെ നെറ്റിയിൽ സ്വർണം,
ഓൺ ദി ഫോർഹെഡ് ദേർ ഈസ് ഗോൾഡ്,
ഇവിടെ രത്നങ്ങൾ,
ആൻഡ് ഓൺ ഹിസ് ഷോൾഡേഴ്സ്
ബാറിൽ രത്നങ്ങൾ,
ആൻഡ് ഓൺ ദി ബ്രസ്റ്റ് പ്ലേറ്റ് പ്രഷ്യസ് സ്റ്റോൺസ്,
അറ്റത്ത് സ്വർണം കൊണ്ടുള്ള മണി, മാതളപ്പഴം,
ആൻഡ് ഓൺ ദി എൻഡ്സ് ഓഫ് ഹിസ് റോബ്സ് ദേർ ഈസ് ദ ബെൽസ് ആൻഡ് ദ പോമഗ്രനേറ്റ്സ്.
ഇതെല്ലാം കാണുമ്പോൾ അസാധാരണമായ സൗന്ദര്യം.
ആൻഡ് വെൻ ദ പീപ്പിൾ വിറ്റ്നസ് ഹിം, ഇറ്റ് വുഡ് ബി ആൻ എക്സ്ട്രാ ഓർഡിനറി ബ്യൂട്ടി.
എന്നാൽ ഇതെല്ലാം മാറ്റി വെക്കണം.
ഹി ഹാസ് ടു റിമൂവ് ഓൾ ഓഫ് ദീസ് അഡോൺമെന്റ്.
ഒരു വെള്ള ഉടുപ്പ് മാത്രം ഇടണം.
ആൻഡ് ഹി ഹാസ് ടു പുട്ട് എ വൈറ്റ് റോബ് അലോൺ.
അതിനുശേഷം
and after that
adeyade moonu sthalangalil nannu kaanam.
He can be seen in three places.
adaanu moonu pratyakshathe.
Those are the three appearances.
appo ningal vicharikku njan endre ethre valanju kitti poyenu alle.
You might be thinking, why did I take such a circuitous
angane valanju kitti poyare kaari manasilagum.
Only if I take the longer route you can understand the thing.
appo thalkarathayke adeyam vella vastram dhariche.
So momentarily he has to wear the white robe.
aadyam yagapeedathangal pratyakshanagum.
First he will appear before the altar.
yagapeedathangal pratyakshanagum.
And he will appear at the altar.
അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ വിശുദ്ധ സ്ഥലത്തോടെ ഒന്ന് അതിവിശുദ്ധ സ്ഥലത്ത് പ്രത്യക്ഷനാകും.
ആൻഡ് ആഫ്റ്റർ ദാറ്റ് ത്രൂ ദ ഹോളി പ്ലേസ് ഹി വിൽ അപ്പിയർ അറ്റ് ദ മോസ്റ്റ് ഹോളി പ്ലേസ്.
അവിടെ രക്തം തളിക്കും.
ആൻഡ് ഹി വിൽ സ്പ്രിങ്കിൾ ദ ബ്ലഡ്.
ആരും കാണുന്നില്ല.
Nobody is seeing that work.
ദൈവം മാത്രമേ കാണുന്നു.
Only God is seeing that action.
അപ്പോൾ ആദ്യം പ്രത്യക്ഷനായപ്പോൾ ജനം കണ്ടു.
When he first appeared the people saw him.
രണ്ടാമത് അതിവിശുദ്ധ സ്ഥലത്തപ്പോൾ ആരും കണ്ടില്ല, ദൈവം മാത്രം കണ്ടു.
In the most holy place nobody witnessed him except God
alone. അവിടുത്തെ ജോലി കഴിഞ്ഞ്,
and after that service is over,
അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരും.
He is coming out.
പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ കാണും.
And the people all of them see him.
അദ്ദേഹത്തെ കാണുന്നത് വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ്.
And at the time he is adorned with his special garments.
ഏകദേശം മനസ്സിലായി കാണുമല്ലോ അല്ലേ?
I hope the meaning is clear.
ഇതാണ് മൂന്ന് പ്രത്യക്ഷത.
These are the three appearances.
യാഗപീഠത്തിൽ ഒരിക്കൽ പ്രത്യക്ഷനായി.
One he appeared at the altar.
രണ്ടാമത് അതിവിശുദ്ധ സ്ഥലത്ത് പ്രത്യക്ഷനായി.
Second he appeared at the most holy place.
മൂന്നാമത് എല്ലാവരും കാണുന്ന പോലെ പ്രത്യക്ഷനാകും.
And thirdly he is publicly appearing that everyone can see him.
ഇതാണ് മൂന്ന് പ്രത്യക്ഷതകളുടെ പശ്ചാത്തലം.
Now this is the context of the three appearances of the high priest.
ഇനി പ്രത്യക്ഷതകളുടെ അർത്ഥവും അതിന്റെ പ്രത്യേകതകളും നമുക്ക് നോക്കാം.
Now let us look at the meaning and the specialities of these appearances.
ഒന്നാമത്തേത് നമ്മുടെ ക്രമത്തിൽ നല്പം മാറ്റി പറയാൻ പോവുകയാണ്.
I am going to change the order while we study.
മൂന്നിന്റെ എട്ടാമത്തെ വാക്യം.
Chapter 3 and verse 8.
പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി.
We see that he might put to an end the works of the devil. The Son of God appeared.
ഇനി പേജ് മറിക്കാതെ ഒരു കൈ അവിടെ വെച്ചിട്ട് എബ്രായലേഖനം 9-ലേക്ക് ഒന്ന് വരാം.
Let us come to Hebrews chapter
9 26-ാമത്തെ വാക്യം.
Chapter 9 and verse
26. 26-ൽ വായിക്കുന്ന 24-26-ൽ വായിക്കുന്നത്, അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു, എന്നാൽ അവൻ ലോകാവസാനത്തെങ്കിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി.
Otherwise he would have needed to suffer often since the foundation of the world, but now once at the consummation of the ages he has been manifested to put away sin by sacrifice of himself.
ഇവിടെ ലോകാവസാനത്തിൽ എന്നല്ല യുഗാവസാനത്തിൽ, ഇംഗ്ലീഷിൽ തർജ്ജമ വരുന്നത് യുഗാവസാനത്തിൽ പ്രത്യക്ഷനായി.
At the end of the dispensation he appeared.
അതായത് ന്യായപ്രമാണ യുഗത്തിന്റെ അവസാനത്തിങ്കിൽ അവൻ പ്രത്യക്ഷനായി.
At the end of the dispensation of the law he appeared. That's the meaning.
ഇവിടെ പ്രത്യക്ഷനായി എന്നുള്ള ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക വാക്കാണ്.
Now a special term has been used to convey the message that he appeared.
Ada moola bhashaya njan greek ariyavum telikkan mattilla nivrutti illathondu parayunnana phaneru ennoru vaakku upayogichirikkunu.
In the greek language the term used is phaneru.
Aa vaakinte artham,
the meaning of that term,
annatha kaalathu upayogichirunna oru naadaka stharam ennu vicharikkuka.
Just imagine it was a theater.
ഒരു സ്റ്റേജ് അവിടെ ഉണ്ട്.
There is a stage.
ജനങ്ങളെല്ലാം സ്റ്റേജിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുക.
And all the audience is waiting before the stage.
സ്റ്റേജിന് മുൻവശത്ത് ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട്.
And there is a curtain in front of the stage.
ജനങ്ങൾ ഇയാളെ കാണുന്നില്ല.
And nobody is seeing the people on the stage.
ഒരിക്കൽ
once
ഈ കർട്ടൻ മാറേണ്ട സമയമാകുമ്പോൾ,
when the time is near for the curtain to be lifted up,
ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആൾ ഒരു വിസിൽ അടിക്കും.
There will be a whistle blown by the one who is controlling the event.
ആ വിസിൽ അടിക്കുമ്പോൾ കർട്ടൻ ഒരു വശത്ത് മറ്റേ അറ്റത്തേക്ക് നീങ്ങും.
And when the whistle is blown, the curtain, the half portion of it will be rolled to one side.
അപ്പോൾ സ്റ്റേജിലേക്ക് നടനെയും നടനെയും ആളുകൾ കാണും.
And then the people come to see the actor and the actress sitting on the stage.
അപ്പോൾ ജനങ്ങൾ എന്ത് പറയും?
And then what will the people say?
നമ്മൾ കാത്തുകാത്തിരുന്ന ആളുകൾ തന്നെ സ്റ്റേജിൽ പ്രത്യക്ഷരായി.
They would think like this, the people whom we were longing to see, they appeared on the stage.
അപ്പോൾ പ്രത്യക്ഷനാകുന്നതിന് മുമ്പേ ആൾ ഇവിടെ ഉണ്ടായിരുന്നോ? ആളുകൾ ഉണ്ടായിരുന്നോ?
But before they were revealed, were they already sitting on the stage?
ഉണ്ടായിരുന്നില്ലയോ?
Yes or no?
ഉണ്ടായിരുന്നു.
Yes, they were.
നേരത്തെ ഇവിടെ ഉണ്ട്.
Earlier itself they were on the stage.
പക്ഷേ പ്രത്യക്ഷനായില്ല.
But they were not revealed.
യോഹനാൻ സുവിശേഷം എഴുതിയപ്പോൾ ഇതേ ആശയത്തിൽ ഇങ്ങനെ പറഞ്ഞു.
When John wrote the gospel in the same meaning, he said like this.
ഒന്നാമത്തെ അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, പക്ഷേ ലോകം അവനെ അറിഞ്ഞില്ല.
He was in the world, but the world knew him not.
എവിടെ ഉണ്ടായിരുന്നു?
Where was he?
ഞാൻ ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നത്,
an example that I would like to illustrate.
എനിക്ക് കൃഷി വളരെ ഇഷ്ടമുള്ള ആളാണ്.
You know that I like farming.
അപ്പോൾ സമയം കിട്ടുമ്പോൾ ഞാൻ രാവിലെ ഒക്കെ കൃഷി സ്ഥലത്തേക്ക് പോകും.
When I have time, I go into my farmland.
അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണ് ചെലന്തി.
The very beautiful sight that I like to see is the spider.
എന്തോ ഒരു പണിയായി ചെലന്തികൾ ചെയ്യുന്നു.
Look at the great amount of work that the spiders do.
ചെറുതും വലുതുമായ ചെലന്തികൾ, മനോഹരമായ ചെലത് വെള്ള നിറം, ചെലത് കറുപ്പ് നിറം, ചെലത് ഒരു ലൈറ്റ് ബ്ലൂ കളർ, അങ്ങനെ പല നിറങ്ങളുള്ള ഈ വലയാണ് കാണുന്നത്.
And small spiders, big spiders, but the webs that they weave are different colors and so very magnificent.
അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി ഇരിക്കുമ്പോൾ ചെലന്തിയെ കാണുകയില്ല, ഒരു വലയിലും ചെലന്തിയില്ല.
But when I look at all those webs, I never find the spider
anywhere.
But I would just try to touch it with a stick.
ചെലന്തി വരികയില്ല.
And the spider will not come.
അതേ മനപൂർവ്വം ചില ചെറിയ ജീവികളെ പിടിച്ചുകൊണ്ട് എറിഞ്ഞു കൊടുക്കും.
But I would purposefully take small insects and throw it onto the web.
അപ്പോൾ ഈ ജീവി അവിടെ കിടന്ന് ഇങ്ങനെ അനങ്ങുമ്പോൾ ഈ ചെലന്തി എവിടുന്നോ ഓടി വരും.
And while the insect is disturbing the web from somewhere, suddenly the spider appears.
വന്നു കഴിഞ്ഞാൽ വല കൊണ്ട് വരിഞ്ഞു മുറുക്കി അതിനെ തിന്നും.
And having appeared using the web, it would wind its prey.
അപ്പോൾ ചെലന്തി വലയിൽ ഉണ്ടായിരുന്നോ?
But was the spider in the web?
നോക്കി കാണുകയില്ല.
If you see, it is not there.
പക്ഷേ അവിടെ ഉണ്ടായിരുന്നു.
But it was there.
അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു.
He was in the world.
ഒരു ചെലന്തിയെ പോലെ ഉണ്ടായിരുന്നു.
Like a spider.
ഈ ലോകത്തിന്റെ സകല കാര്യങ്ങളും അവനെ പെൻഡുലം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന അവൻ തന്നെയാണ്.
Everything in the world was controlled by him.
ഇന്നുമാണ് നിയന്ത്രിക്കുന്നത്.
Even today he is the one who is controlling.
പക്ഷേ അവൻ പ്രത്യക്ഷമായില്ല.
But he was not revealed.
മനുഷ്യനായിട്ട് വന്നില്ല.
He did not come as a man.
ആ നാടകവേദിയിലെ നടനെ പോലെ കർട്ടൻ മാറിക്കഴിഞ്ഞപ്പോൾ അവൻ വന്നു.
Just like the actors on the stage of a theater, when the curtain was moved, that is when they appeared.
ഗലാത്യർ 4:4 വായിക്കുന്നത്, കാല സമ്പൂർണ്ണത വന്നപ്പോൾ അവൻ പ്രത്യക്ഷനായിരുന്നു.
In Galatians 4:4 we read that in the fullness of time he appeared.
അവൻ പ്രത്യക്ഷനായി.
അവൻ
പണ്ടേ ഉണ്ടായിരുന്നവനാ.
ഹി വാസ് ഓൾറെഡി എക്സിസ്റ്റിംഗ്.
അതുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ നമ്മുടെ കർത്താവിന്റെ ജനനത്തെ കുറിച്ച് മത്തായി ലൂക്കോസും പറയുന്നുണ്ട്.
ദാറ്റ് ഈസ് വൈ റിഗാർഡിംഗ് ദ ബർത്ത് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബോത്ത് മാത്യു ആൻഡ് ലൂക്ക് സേ ലൈക് ദിസ്.
നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ.
യു ഹാവ് റീഡ് അബൌട്ട് ഇറ്റ്.
മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നത്,
ഇൻ മാത്യുസ് ഗോസ്പൽ വി റീഡ്
യോസേഫിന്റെ യാക്കോബിന്റെ മകനായ യോസേഫിന്റെ ഭാര്യ മറിയയിൽ നിന്ന് യേശു ജനിച്ചു.
ദാറ്റ് ജീസസ് വാസ് ബോൺ ഓഫ് മേരി ഹൂസ് ആൻഡ് ജോസഫ് ഹൂ വാസ് ദ സൺ ഓഫ് ജേംസ്.
യാക്കോബിന്റെ മകൻ യോസേഫിന്റെ ഭാര്യ ആയിരുന്നു മറിയ.
ദാറ്റ് ഈസ് ദ സൺ ഓഫ് ജെയിംസ് ജോസഫ് ഹൂസ് വൈഫ് വാസ് മേരി.
എന്നാൽ അവൻ ജനിച്ച കാര്യത്തെ കുറിച്ച് എന്താ അവിടെ പറയുന്നത്?
ബട്ട് റിഗാർഡിംഗ് ഹിസ് ബർത്ത് വാട്ട് ഈസ് മെൻഷൻഡ്?
അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു.
അബ്രഹാം ബിഗോട്ട് ഐസക്.
ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു.
ഐസക് ബിഗോട്ട് ജേക്കബ്.
യാക്കോബ് യഹൂദയെ ജനിപ്പിച്ചു.
ആൻഡ് ജേക്കബ് ബിഗോട്ട് ജൂദ.
യോസേഫ് യേശുവിനെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല.
ഇറ്റ് ഈസ് നോട്ട് മെൻഷൻഡ് ദാറ്റ് ജോസഫ് ബിഗോട്ട് ജീസസ്.
പിന്നെ ആര് ജനിപ്പിച്ചെന്ന?
Then what is it mentioned?
അവളിൽ നിന്ന് യേശു ജനിച്ചു.
It is just mentioned that he was born of Mary.
അപ്പോൾ ലോകത്തിൽ ജനിച്ച ഒരാളേ ഉള്ളൂ.
So there is only one who was born in the world.
നമ്മളൊക്കെയോ?
What about us?
ജനിപ്പിക്കപ്പെട്ടവരാ.
We are all begotten people.
ശരിയല്ലേ?
Is that not true?
എന്ന് പറഞ്ഞാൽ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ജനിക്കാൻ പോവുകയാണ്, ഇന്ന ആളുടെ മകനായിട്ട് ചില മകളായിട്ട് ജനിക്കാൻ പോവാണെന്ന് നമ്മൾ ആര് തീരുമാനിച്ചു? നമ്മൾ ഇല്ലായിരുന്നു.
I mean to say that we never had any kind of a predetermination as to whose children we will be born because we did not pre-exist.
എന്നാൽ യേശു മനപൂർവ്വം ജനിച്ചതാ.
But the Lord Jesus Christ willfully was born.
ഈ ലോകമാകുന്ന വേദിയിലേക്ക് മനപൂർവ്വം അവൻ ജനിച്ചതാ.
On the stage of this world purposefully he took birth.
അവൻ ജനിച്ചു.
He was born.
ആ മത്തായി ഒന്നാം അധ്യായത്തിലെ ചരിത്രം കഥ വായിച്ചാൽ രസകരമായി തോന്നുന്നു.
When we read the genealogy in Matthew chapter 1, it will be very interesting.
ഈ ജനനത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നത് ഇങ്ങനെ, അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് വരെ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14.
And the genealogy summarized like this, from Abraham to David, 14 generations, from David till the exile, 14 generations, from the exile till Jesus Christ, 14 generations.
ഇത്രയേ ഉള്ളൂ.
Is that all the generations?
Alla.
That is not the
ഇതിന് ഇടയ്ക്ക് പലരെ വിട്ടുകളഞ്ഞിട്ടുണ്ട്.
There are so many people who have been skipped in.
പിന്നെ 14 14 14 എന്ന് പറഞ്ഞിരിക്കുന്നത്.
Then why is the account 14 14 and 14?
ദാവീദാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട, യേശു കഴിഞ്ഞാൽ ദാവീദാണ് പ്രധാനപ്പെട്ട ആള്.
Because after Jesus the most important person is David.
ഒന്നാം വാക്യം ആരംഭിക്കുന്നത് ദാവീദിന്റെ പുത്രനായ അബ്രഹാമിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്നാണ് ഒരു ശരിയായ മൂലഭാഷ.
The first verse in the right translation, Jesus the Messiah, the son of David, the son of Abraham.
ഈ ദാവീദാണ് അബ്രഹാമാണ് ആദ്യം ജീവിച്ചിരുന്നത്.
But who is the one who lived first? Was it David or Abraham?
അബ്രഹാം.
It was Abraham.
ശരിയല്ലേ? അബ്രഹാം ജീവിച്ച 1000 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ദാവീദ് ജീവിച്ചത്.
It was only after Abraham died that David was born.
പക്ഷേ മത്തായി എഴുതിയപ്പോൾ അങ്ങനെ അല്ല എഴുതിയത്.
But that is not the order in which Matthew.
ദാവീദിന്റെ പുത്രനായ അബ്രഹാമിന്റെ പുത്രനായ യേശുവിന്റെ വംശാവലി എന്നാണ്.
He said the genealogy of Jesus, the son of David, the son of Abraham.
എന്തുകൊണ്ട് അങ്ങനെ?
Why he did this?
ദാവീദാണ് വംശാവലിയിലെ key figure.
Because David is the key of person of the genealogy.
മത്തായിയുടെ സുവിശേഷം യഹൂദന്മാർക്ക് യേശുവിനെ രാജാവായി പരിചയപ്പെടുത്തുക.
Because Matthew is introducing Jesus as the king of the Jews.
അവരുടെ രാജാവ്, ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് ദാവീദാണ്.
And the most important king for them is David.
ആ ദാവീദ് എന്നുള്ള വാക്ക് എബ്രായ ഭാഷയിൽ എഴുതിയാൽ ന്യൂമറിക്കൽ വാല്യൂ 14 ആണ്.
And when we write the David in the Hebrew language, and the numerical value of that is 14.
അതുകൊണ്ടാണ് ദാവീദ് 14 14 14 14 എന്നാക്കിയിരിക്കുന്നത്.
And that is why Matthew has ordered his genealogy in 3 14s.
ദാവീദിനേക്കാൾ വലിയവനായ ദാവീദ് പുത്രനാണ് നമ്മുടെ കർത്താവ്.
Meaning to say there is our Jesus Christ, who is the son of David but yet greater than David himself.
ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ?
Is it clear what I'm trying to say?
ഉണ്ടോ? ഇരിപ്പ് കണ്ടാൽ മനസ്സിലാകുന്നില്ലെന്ന് കൈ കാണിക്കണം. ഞാൻ പിന്നെ ആവർത്തിച്ച് പറയും, ഒത്തിരി പറയാനുള്ളതോ വെച്ചാൽ സ്പീഡ് കൂടി പോകായിരിക്കും. ഇനി ലൂക്കോസിന്റെ വംശാവലി എങ്ങനെയാ കാണുന്നത്?
When we look at the genealogy as written by Luke,
മറിയയുടെ ഭർത്താവ് യോസേഫിനെ കുറിച്ച് പറയുമ്പോൾ,
when is talking about the husband of Mary, Joseph,
യോസേഫ് ഹേലിയുടെ മകനെന്നാ.
It is mentioned that Joseph was the son of Eli.
അപ്പൊ യോസേഫിന് എത്ര അപ്പന്മാരുണ്ടായിരുന്നു?
So how many fathers did Joseph have?
മത്തായിൽ യോസേഫിന്റെ അപ്പൻ യാക്കോബാ.
According to Matthew, it was James.
ലൂക്കോസിൽ യോസേഫിന്റെ അപ്പൻ ഹേലിയ.
And in Luke, the father of Joseph is Eli.
ഒരാൾക്ക് രണ്ടപ്പന്മാരുണ്ടാകുമല്ലോ.
That is not possible.
അപ്പോൾ മത്തായിയിലെ കണക്ക് വളരെ ശരിയാണ്. യാക്കോബിന്റെ മകനാണ് യോസേഫ്.
Matthew's account is very correct. It is the son of James that Joseph was.
Luke-osile kanaka anusarichu.
But as far as the account of Luke is concerned,
Eliyude marumaganaanu Joseph.
He is the son-in-law of Eli.
Luke-osile vishayathil Yesu manushanaanu.
In the book of Luke, Jesus is depicted as man.
Avala manushyane David kanja pinne rajakammar aarum illa.
After David there are no prominent kings.
Mathayil David kanja Salomonilude vamshavali varumbol.
And in Matthew, after David, when the genealogy is coming through Solomon.
ലൂക്കോസിൽ ദാവീദ് കഴിഞ്ഞാൽ നാഥാനിലൂടെയാണ് വംശാവലി വരുന്നത്.
ഇൻ ലൂക്ക് ആഫ്റ്റർ ഡേവിഡ് ദ ജീനിയോളജി ഈസ് കണ്ടിന്യൂഡ് ത്രൂ നേതൻ.
അപ്പോൾ യേശു രാജാവാണ്, യേശു മനുഷ്യനാണ്.
സോ ജീസസ് ഈസ് കിംഗ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹി ഈസ് മാൻ.
അങ്ങനെയുള്ള രക്ഷകൻ ജനിച്ചു.
And a savior of that nature was born.
അപ്പോൾ യേശുവിന്റെ ജനനത്തിൽ യോസേഫിന് യാതൊരു പങ്കുമില്ല.
So we understand that Joseph had no part in the birth of the Lord Jesus.
അവൻ ജനിപ്പിക്കപ്പെട്ടവനല്ല, അവൻ ജനിച്ചവനാണ്.
He was not begotten, he was born.
എന്തിനു വേണ്ടി ജനിച്ചു?
What was he born for?
പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ.
To destroy the works of the devil.
യുഗാവസാനത്തിൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ ഒരിക്കൽ പ്രത്യക്ഷനായി.
At the end of the dispensation, to bring about the propitiation of sin, he appeared once for all.
എന്താ പിശാചിന്റെ പ്രവൃത്തി?
What are the works of the devil?
കർത്താവ് ലോകത്തിലേക്ക് വന്നതിന്റെ ഏറ്റവും പ്രധാനമായ ഉദ്ദേശമായിട്ട് പറയുന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കണം.
So the most important purpose that is mentioned for the appearance of the Lord Jesus Christ in the world is to destroy the works of the devil.
അഴിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
What is the meaning to destroy?
Unloose, അഴിക്കുക.
It means to unloose or to unwind.
നമ്മൾ എന്താ അഴിക്കുന്നത്?
What is the thing that we loosen?
എന്താ കെട്ടിയാൽ അതിനെ അഴിക്കുന്നത് അല്ലേ?
We only unloosen or unbind the things that are bound.
പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ബന്ധിക്കുക, കെട്ടുക എന്നുള്ളതാണ്.
So the most important weaponry of the devil is he binds people.
പിശാച് എങ്ങനെയാണ് ബന്ധിക്കുന്നത്?
How does he bind the people?
ഇവിടെ നമ്മൾ വായിക്കുന്നത് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുക.
We read here propitiation for sins.
അത് പാപങ്ങളെ നീക്കാൻ യേശു ക്രിസ്തു വന്നു.
Jesus came to remove sins.
പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ വന്നു.
In order to destroy or unbind the works of the devil.
അപ്പോൾ അവൻ മനുഷ്യരെ ഒന്നാമത് കെട്ടുന്നത് പാപം കൊണ്ടാണ്.
So the first means by which he binds man is through sin.
അവൻ മനുഷ്യനെ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ബന്ധിച്ച് അവന്റെ കൂട്ടിലാക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നത് ബന്ധിക്കുക. ആ ബന്ധനമെല്ലാം വചനത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്.
And we see he first of all binds a man to make him come under his control, and all the means he uses to bind is all contrary to the scripture.
നിങ്ങൾ ഉൽപ്പത്തി മുതൽ നോക്കണം.
Examine it from Genesis.
ഹവ്വായുടെ കാര്യം തുടങ്ങി നോക്കണം.
Examine the case from Eve onwards.
ചരിത്രം മുഴുവൻ നോക്കിയാൽ ദൈവ വചനത്തിനെതിരെയുള്ള ആക്രമണമാണ് പിശാചിന്റെ ഏറ്റവും വലിയ ആക്രമണം.
And throughout the history, if we examine, the most important weapon that he uses is the attack against the word of God.
വചനത്തെ കൂട്ടിമാറ്റുക.
He is wrongly twisting the word of God.
അതിലൂടെ വചനം അനുസരിക്കാതെ ആളുകൾ നരകത്തിൽ പോകണം.
And by that way he wants people to disobey the word of God and then go to hell.
നോക്കണം, ക്രൈസ്തവ ലോകത്തിൽ ഉണ്ടായ സകല ദുരുപദേശങ്ങളും വചനത്തെ കൂട്ടിമാറ്റുന്നതിലൂടെ പിശാച് വിജയിച്ചതാണ്.
And we see in Christendom all the false doctrines that he has made men to believe it was done by the devil.
അവൻ ആദ്യം മുതൽ പാപം ചെയ്യുന്ന യോഹന്നാൻ പറയുന്നു.
John says that he was a liar, he was a sinner right from the beginning.
പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു.
What was he doing right from the beginning?
ആദിയെക്കുറിച്ച് നമ്മൾ ആദ്യ ക്ലാസ്സിൽ ഓർത്തു. ആദ്യം മുതലുള്ളതും എന്ന് പറഞ്ഞാ തുടങ്ങിയത്.
And in our first class we looked at the term in the beginning.
എന്നാൽ ഇവിടെ അവൻ ആദ്യം മുതൽ പാപം ചെയ്യുന്നു പറയുന്നത്.
Here we see that right from the beginning that he has sinned.
എട്ടാം വാക്യത്തിൽ പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു.
From the very beginning the devil has sinned.
ഏത് ആദ്യം മുതൽ?
Which beginning is he referring to?
ലൂസിഫർ പാപം ചെയ്ത ആദ്യം മുതൽ.
It is the beginning where Lucifer sinned against God.
നമ്മൾ നേരത്തെ കാണുകയുണ്ടായി യെശയ്യാവ് 14 യെശയ്യാ 28 ദൈവത്തിന്റെ പ്രധാന ദൂതനായിരുന്ന ആ ലൂസിഫർ ദൈവത്തിന്റെ വചനത്തോട് ലംഘനം കാണിച്ചപ്പോൾ അവൻ പാപം ചെയ്യാൻ തുടങ്ങി.
We saw it earlier also Isaiah 14 and Ezekiel 28 when the devil sinned against the word of God that is when he rebelled and became a sinner.
ഇന്നും ആ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
And today also he is making people to commit the sin.
വചനത്തിൽ നിന്ന് ആളുകളെ അകറ്റി അവൻ ബന്ധിക്കുകയാണ്.
He is leading people astray from the word of God and binding them.
രണ്ടാമത് ലൂക്കോസ് 13-ന്റെ 10-ൽ
secondly in Luke chapter 13 and verse 10
ഒരു കൂനിയായ സ്ത്രീയെ യേശു സൗഖ്യമാക്കി. കൂലി.
We see a woman who was deformed, the Lord is healing her.
അവൾക്ക് നേരെ നടക്കാൻ പറ്റില്ല.
She is not able to walk upright.
അവൾ കൂലി കൂലി നടക്കുക.
And she has a bent in her back.
കർത്താവ് അവളെ ശബത്തിൽ സൗഖ്യമാക്കി.
And the Lord is healing her on the Sabbath.
അവ പള്ളി പ്രമാണിമാര് പറഞ്ഞു ശബത്തിൽ ഈ പണി പറ്റില്ല.
And the rulers of the synagogue said this cannot be done on a Sabbath.
അവ കർത്താവ് പറഞ്ഞ മറുപടി എന്താണ്?
And what was the reply that the Lord gave?
പിശാച് ബന്ധിച്ചിരുന്ന ദുരാത്മാവിനാൽ ബന്ധിച്ച ഈ സ്ത്രീയെ ഞാൻ സൗഖ്യമാക്കില്ല എന്താ തെറ്റ്?
വാട്ട് ഈസ് ദ മൈ ഫോൾട്ട് ഇൻ ഹാവിംഗ് ഹീൽഡ് ദിസ് വുമൺ ഹു ഹാഡ് ബീൻ ബൗണ്ട് ബൈ ദ വർക്സ് ഓഫ് ദ ഡെവിൾ.
അപ്പൊ ഈ പിശാചിന് ദുരാത്മാക്കളെ അയച്ച ആളുകളെ രോഗികളാക്കാൻ പറ്റും.
സോ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഡെവിൾസ് ക്യാൻ സെൻഡ് ഡീമൺസ് ആൻഡ് ബ്രിങ് അബൌട്ട് സിക്നസസ് അപ്പോൺ പീപ്പിൾ.
അങ്ങനെ രോഗം വരുമ്പോൾ ആളുകൾ ദൈവത്തെ തള്ളി പറയും, ദൈവം ദൈവം ഇല്ലെന്ന് പറയും.
ആൻഡ് വെൻ ദേ ആർ ഇൻഫ്ലിക്റ്റഡ് വിത്ത് സിക്നസ് പീപ്പിൾ വുഡ് ഡിനൈ ഗോഡ് ആൻഡ് സേ ദേർ ഇസ് നോ ഗോഡ്.
ശരിയാണോ?
Is that true?
എല്ലാ പാപവും രോഗത്തിന്റെ ഫലമാണ് നമുക്ക് പറയാം.
We can say all sicknesses is the sin of result of sin.
മനുഷ്യ രോഗികളാകാൻ വേണ്ടിയല്ല ദൈവം സൃഷ്ടിച്ചത്.
God has not made man to be a sick.
അപ്പോൾ പല ഫോമുകളിലാണ് രോഗം വരുന്നത്. എല്ലാം പിശാചിന്റെ പ്രവർത്തനത്താലും പാപത്താലും ആണ് ഉണ്ടാകുന്നത്.
In different ways the sicknesses are appearing, but we can say that it is all because of the work of the devil.
എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചോ?
But as far as children of God are concerned,
എല്ലാ രോഗവും പാപത്തിന്റെ ഫലമാണെന്ന് പറയാൻ പറ്റില്ല.
We cannot say that all sicknesses is a result of sin.
നീതിമാനായി ജീവിച്ച ഇയ്യോബ് രോഗിയായി.
We see Job who lived righteously, he became a sick person.
ആരാണ് രോഗിയാക്കിയത്?
Who is the one who brought the sickness upon him?
ദൈവമാണോ പിശാചാണോ?
Was it God or the devil?
പിശാചാ.
It was the devil.
ഇനി 2 കൊരിന്ത്യർ 12 അധ്യായത്തിൽ പൗലോസ് രോഗിയായി.
And in 2 Corinthians chapter 12 we see Paul had an infirmity.
ആ രോഗം മാറാൻ 3 പ്രാവശ്യം കർത്താവിനോട് പ്രാർത്ഥിച്ചു.
And 3 times he asked the Lord that that might be removed.
ആ രോഗത്തെ കുറിച്ച് പൗലോസ് പറയുന്നത് സാത്താന്റെ ദൂതനെ ഒരു കുന്തവുമായിട്ട് ശൂലവുമായിട്ട് വിട്ടെന്ന.
And regarding that Paul says that it was the messenger of Satan sent to a thorn in the flesh to buffet him.
അപ്പോൾ ഇയ്യോബിനെ ഈ പൗലോസിനെ ഒക്കെ ഇങ്ങനെ പിശാച് കുത്താനായിട്ട് രോഗികളാക്കാനായിട്ട് അനുവദിച്ചു എന്തുകൊണ്ടാ?
So why did God allow Satan to buffet men of God like Job and Paul?
പിശാച് ചോദിച്ചു, ഞാനൊന്ന് പരിശോധിച്ച് പരീക്ഷിച്ചോട്ടെ.
Even the devil was asking God permission, can I tempt him?
ദൈവം പറഞ്ഞു ശരി ആയിക്കോട്ടെ.
God said yes.
അപ്പൊ പിശാച് വിചാരിച്ചു ഈ ദൈവമക്കളെ രോഗികളാക്കി മാറ്റിയാൽ അവർ ദൈവത്തെ തള്ളി പറയുന്നു.
So what the devil thought was if the children of God were made sick they would deny God.
അവർ തള്ളി പറഞ്ഞില്ല.
But they did not deny God.
അപ്പൊ നമുക്ക് ചില രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ,
so when we are facing certain sicknesses,
ചിലപ്പോൾ ബാലശിക്ഷയാകാം,
maybe that is disciplining,
ചിലപ്പോൾ പിശാച് നമ്മളെ പരീക്ഷിക്കുന്നതായിരിക്കാം,
maybe it is the devil testing tempting us.
എന്നാൽ ഏത് രോഗം വന്നാലും,
but whatever be the sickness,
ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ കീഴിലല്ല ഒരു രോഗവും എനിക്ക് വരികയില്ല എന്നുള്ള വിശ്വാസത്തോടെ നമ്മുടെ കർത്താവിനെ ആശ്രയിച്ച് ജീവിച്ചാൽ അതാണ് വിജയം.
The victory comes out of the fact that when we are completely believing in our heart that no sickness can befall us apart from the sovereign will of God, that is where victory lies.
മൂന്നാമതായിട്ട്,
thirdly,
പിശാച് നമ്മളെ ഭയപ്പെടുത്തും.
The devil tries to frighten us.
എബ്രായ ലേഖനം 2:14 15 വാക്യങ്ങളിൽ,
in Hebrews chapter 2 verses 14 and 15,
ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ പിടിവിച്ചെന്ന.
We see that he delivered the people who were all their life in the fear of the bondage of death.
എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഏറ്റവും വലിയ ആയുധമാണ് മരണം.
Meaning to say the greatest weapon in the armory of the devil is death.
ആളുകളെ മരണഭയത്തിൽ ബന്ധിച്ചിട്ടിരിക്കുക.
To bind them with the fear of death.
അപ്പോൾ ഈ മരണത്തിന് അപ്പുറത്തുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി പല മാർഗങ്ങൾ ചെയ്യും.
So those who are thinking about the life after death, they would do so many things for their salvation.
അങ്ങനെ ലോകത്തിലെ എല്ലാ മതങ്ങളും ഉണ്ടായി.
And that is how all the religions were formed in the world.
ശരിയല്ലേ?
Is that not the truth?
എന്തിന് ഇത്ര മതങ്ങൾ?
Why so many religions?
എല്ലാം മോക്ഷം പ്രാപിക്കണം.
Everyone wants to receive salvation.
മരണശേഷം സ്വർഗ്ഗത്തിൽ എത്തണം.
After death they want to go to heaven.
അപ്പോൾ മരണത്തിന്റെ ഭയം ആളുകളിൽ ഉണ്ടാക്കി പിശാച് അവരെ ബന്ധിച്ചിട്ടിരിക്കുക.
So he inculcated the fear of death in the hearts of men and bound them.
ഇനി വിശ്വാസികളുടെ ജീവിതത്തിൽ തന്നെയോ?
And what about the lives of the children of God?
അവരെ കൊണ്ട് പാപം ചെയ്യിച്ച്
they make them to commit sin,
avare maripikum
and mortify them.
യോഹന്നാന്റെ 1 ലേഖനം 5 അധ്യായത്തിന്റെ 15 16 വാക്യങ്ങൾ,
in 1 John chapter 5 verses 15 and 16.
ആ 16 and 16 ഒന്ന് വായിക്കണം. മരണത്തിനുള്ള പാപവും മരണത്തിനല്ലാത്ത പാപവും.
Now there are two sins here, sin leading unto death and not leading to death.
ആര് ചെയ്യുന്ന കാര്യമാ?
Who is the one who is doing this?
സഹോദരൻ.
The brother.
അപ്പോൾ ഒരു വിശ്വാസിക്ക് മരണത്തിനുള്ള പാപവും മരണത്തിനല്ലാത്ത പാപവും ചെയ്യാൻ പറ്റുമെന്നല്ല എന്റെ അർത്ഥം.
സോ ദ മീനിങ് ഹിയർ ഈസ് ദ ബിലീവർ ക്യാൻ കമ്മിറ്റ് സിൻസ് ലീഡിംഗ് ടു ഡെത്ത് ആൻഡ് നോട്ട് അൺടു ഡെത്ത്.
ഇത് ഏത് മരണമാണ്?
വിച്ച് കൈൻഡ് ഓഫ് ഡെത്ത്?
അപ്പോൾ രക്ഷ ഭദ്രമാണെന്ന് തെളിയിക്കാൻ ചിലർ പറയുന്നത് ഇത് ശാരീരിക മരണമല്ല, ഒരു ഒരു ആത്മീയമായ ഒരു മരണം, പിന്മാറ്റം, അങ്ങനെയല്ല.
സോ ഇൻ ഓർഡർ ടു പ്രൂവ് ദാറ്റ് ദി സാൽവേഷൻ ഇസ് സെക്യൂർ, സം പീപ്പിൾ സേ ദാറ്റ് ദിസ് ഇസ് എ സ്പിരിച്വൽ ഡെത്ത്, നോട്ട് ഫിസിക്കൽ.
അപ്പൊ വിശ്വാസികളായ നമുക്ക് മരണത്തിനല്ലാത്ത പാപം ചെയ്യാം, അപ്പോൾ അപേക്ഷിച്ചാൽ അതിന് വിടുതൽ കിട്ടും.
ആൻഡ് ബിലീവേഴ്സ് ലൈക്ക് us, we can commit sins that not leading to death, and if we ask God to forgive us, he will forgive us.
അപ്പോൾ മരണത്തിലുള്ള പാപം ഉണ്ടോ?
But is there a sin that leads to death?
നിശ്ചയമായിട്ടും ഉണ്ട്.
Surely there is.
അതുകൊണ്ട് വിശ്വാസികൾക്ക് മരണം സംഭവിക്കുമ്പോൾ അത് മരണം പാപത്താലുണ്ടായ മരണമാണെന്ന് പറയാൻ പറ്റില്ല.
We cannot claim therefore that when the believers die it is because of the sin that led to death.
ഇവിടെ ചേർത്ത് ചിന്തിക്കേണ്ട ഒന്ന് കൊരിന്ത്യർ 11 അധ്യായമാണ്.
What we have to consider alongside is 1 Corinthians chapter 11.
അയോഗ്യമായി അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്താൽ,
if we partake of the bread and the wine without examining ourselves,
അനേകർ നിദ്ര കൊള്ളുന്നതാണ്.
There are many who have gone to sleep.
എന്ന് പറഞ്ഞാൽ ദൈവം അവർക്ക് നൽകുന്ന ആയുസ് എത്തുന്നതിന് മുമ്പ് തന്നെ അവരുടെ പാപത്താൽ അവർ മരിക്കേണ്ടതായിട്ട്
വരും. Meaning before the fullness of their time was at hand, because of their sin they had to meet death.
ഇതും പിശാചിന്റെ പണിയാണ്.
This is also the work of the devil.
ഏറ്റവും അഞ്ചാമതായിട്ട്,
and fifthly,
മനുഷ്യരെ നരകത്തിലാക്കുന്നതാണ് പിശാചിന്റെ പ്രവൃത്തി.
We see the work of the devil is to lead men unto hell.
വാസ്തവത്തിൽ നരകം മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലല്ലോ.
Actually the hell was not created for man.
കർത്താവ് പറഞ്ഞു പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുമെന്നാണ്.
The Lord had prepared the hell for the devil and for his angels, the eternal hellfire.
അപ്പൊ മനുഷ്യനെ നരകത്തിൽ എത്തിക്കുന്നതിലൂടെയാണ് പിശാചിന്റെ ഏറ്റവും വലിയ വിജയം.
And it is by leading men to that hell that Satan claims his victory.
എന്നാൽ പിശാചിന്റെ എല്ലാവിധമായ പ്രവൃത്തികളെയും അഴിക്കാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി.
And the Son of God appeared that he might unbind all the works of the devil.
ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം.
And let us come to the second portion.
നമ്മുടെ കർത്താവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയുടെ പ്രയോജനം, പിശാചിന്റെ സകല ബന്ധനങ്ങളിൽ നിന്നും നമ്മെ അവൻ വിടുവിക്കും.
We saw the first appearance of the Lord Jesus Christ, the benefit was that he destroyed all the works of the devil and unbound his works.
അതിനുവേണ്ടി ഒരിക്കലും മനുഷ്യ ചരിത്രമാകുന്ന ഈ സ്റ്റേജിലേക്ക് അവൻ ജനിച്ചു.
And once on the history of the mankind he appeared once, he was
അങ്ങനെ ജനിച്ച പിശാചിന്റെ സകല പ്രവൃത്തികളെയും അഴിപ്പാൻ കാൽവരിയിലെ കുരിശിൽ അവൻ നമുക്ക് പകരമായി യാഗമായി.
And having been born in order to destroy all the works of the devil, he became a sacrifice on the cross.
ഇനി രണ്ടാമത്തെ പ്രത്യക്ഷതയോ?
What about the second?
അപ്പോൾ ഒന്നാമത്തെ പ്രത്യക്ഷത വിജയകരമായിരുന്നു.
And the first appearance was victorious.
അത് വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട്.
And those who believe on that have salvation.
അവരുടെ പാപങ്ങൾ പരിഹരിച്ചു.
And their sins have been atoned.
അപ്പോൾ മഹാപുരോഹിതൻ ഒന്നാമത് പ്രത്യക്ഷനായി.
So the high priest appeared for the first time.
എവിടെ പ്രത്യക്ഷനായി?
Where did he appear?
യാഗപീഠത്തിങ്കൽ.
At the altar.
അവിടെ യാഗം അർപ്പിച്ചു.
And he offered the sacrifice.
അവിടെ രക്തവുമായിട്ട് മഹാപുരോഹിതൻ അകത്തേക്ക് പോയാണ്.
And with the blood he has gone inside into the holiest of holies.
ഇനി എബ്രായർ 9-ാം അധ്യായത്തിലേക്ക് വരാം.
Let us come back to Hebrews chapter 9
24-ാമത്തെ വാക്യം.
Hebrews chapter 9 and verse 24.
9-ന്റെ 24. നമുക്ക് വേണ്ടി പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു.
For Christ did not enter a holy place made with hands, a mere copy of the true one, but into heaven itself now to appear in the presence of God for us.
ഇനി 1 യോഹന്നാ 3-ന്റെ 5-ാം വാക്യം.
Now let's read 1 John chapter 3 and verse
5.
Yeah.
പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി.
And you know that he was manifested to take away our sins, and in him there is no sin.
പല കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്.
There are many things that we need to look at.
ഒന്നാമത്തെ എബ്രായ ലേഖനത്തിൽ അവൻ ഇപ്പോൾ പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു.
In Hebrews we saw that he is appearing.
അപ്പോൾ ഒരിക്കൽ പ്രത്യക്ഷനായി ഭൂതകാലത്തിൽ.
In the past he appeared once.
യാഗപീഠത്തിങ്കൽ.
At the altar.
യാഗപീഠപാദ കുരിശിൽ.
The cross which is
അവൻ മരിച്ചു.
He died on that.
അവൻ രക്തം ചൊരിഞ്ഞു.
And he shed his blood.
രണ്ടാമതായിട്ടോ?
And secondly,
the
Lord who resurrected,
നമുക്ക് ഒരു പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുക.
He is appearing for our sakes.
അവിടെ എബ്രായ ലേഖനത്തിൽ പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എംഫനിസോ എന്നൊരു വാക്കാണ്.
And the word used in Hebrew appearing in the Greek word it's emphanism.
അപ്പൊ എംഫനിസോ എന്ന് ചേർത്ത് ഇംഗ്ലീഷ് വാക്ക് പറയാവോ?
Is there is a word that you can identify in the English language?
Emphasize
is to establish.
പറഞ്ഞു വരുന്നിടയ്ക്ക് ഒരു വാക്ക് എംഫസൈസ് ചെയ്ത് പറയാ.
Yeah, that is to emphasize means to establish or to repeat.
ഉറപ്പിച്ച് തറപ്പിച്ച് പറയാ.
To make it steadfast and to establish.
അപ്പോൾ കർത്താവ് ഇപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് എംഫനിസോ ആയത് എന്തിനു വേണ്ടിയാണ്?
So why is the Lord in the heaven as emphanizo?
എന്തിനു വേണ്ടിയാ?
What purpose?
In order to emphasize our case.
In order to make us steadfast.
യൂദായെക്കുറിച്ച് പറയുമ്പോൾ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്.
When Jude is saying that he preserved us and kept us from falling.
അപ്പോൾ കർത്താവ് ഇന്ന് പിതാവിന്റെ അടുക്കൽ പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുകയാണ്.
And today the Lord is appearing before the Father.
എന്തിനുവേണ്ടിയാ?
What is the reason?
പാപങ്ങളെ നീക്കാൻ.
In order to remove the sins.
അഞ്ചാം വാക്യം ഒന്നിയോ എന്ന മൂന്നിൽ അഞ്ചിൽ പാപങ്ങളെ നീക്കുവാൻ.
In 1 John chapter 3 and verse 5 to take away our sins.
ഏകവചനമാണോ ബഹുവചനമാണോ?
Is it singular or plural?
ബഹുവചനമാണ്.
It is in plural.
അപ്പോൾ അവിശ്വാസികളുടെ പാപത്തെ കുറിച്ച് പറയുമ്പോൾ പാപം എന്ന് ഏകവചനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്.
Regarding the unbeliever's sin, it is a singular sin.
എന്നാൽ വിശ്വാസികളുടെ കാര്യം പറയുമ്പോഴോ?
But when regarding believers,
പാപങ്ങൾ.
It is mentioned in the plural sins.
എന്താ വ്യത്യാസം?
What is the difference?
അവിശ്വാസികൾക്ക് ഒരു പാപമേ ഉള്ളൂ.
The sinners have only, the unbelievers have only one sin.
അന്ത്യന്യായവിധിയിൽ ഈ രക്ഷിക്കപ്പെടാത്ത ആളുകളോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും?
In the end judgment, what is the question the Lord will ask to the unbelievers?
നീ നോണ പറഞ്ഞോ?
Whether you lied,
കള്ളു കുടിച്ചോ,
or whether you will drink wine,
നിന്റെ ശരീരത്തെ അഴുക്കാക്കിയോ,
or did you defile your body,
നീ കൊലപാതകം ചെയ്തോ,
did you murder,
നീ മോഷ്ടിച്ചോ,
did you steal,
ഇങ്ങനെ ഓരോന്ന് ചോദിക്കോ.
Is this the list of questions the Lord will ask?
ഇല്ല.
This is not the question the Lord will ask.
ഇത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്.
These are all small things.
ഏറ്റവും വലിയ കാര്യം ഏതാ?
What is the biggest sin?
നമ്മൾ ഇവിടെ ചിന്തിച്ചതാണ് എനിക്ക് തോന്നുന്നത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കുകയല്ല.
That is the sin against the Holy Spirit will not be forgiven.
നമ്മൾ നോക്കിയായിരുന്നോ?
We looked at it.
അപ്പോൾ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു രക്ഷിതാവാണെന്ന് ദൈവാത്മാവ് ആളുകൾക്ക് ബോധ്യമാക്കിയിട്ട് അത് വിശ്വസിക്കുന്നില്ല, എനിക്ക് യേശുവിനെ വേണ്ട രക്ഷ വേണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പാപം.
The sin against the Holy Spirit is having proven through the word of God that Jesus Christ is the Son of God for our salvation, and if you continue to reject him, that is the sin against the Holy Spirit.
അപ്പോൾ ആ ഒരു പാപത്തിന്റെ ബൈ പ്രോഡക്റ്റ്സ് ആണ് ബാക്കിയല്ല.
And the all other sins are the by products of that one great sin.
അപ്പോൾ അവിശ്വാസിക്ക് പാപം.
For the unbeliever sin.
വിശ്വാസികൾക്കോ?
But for the believers,
പാപങ്ങൾ.
It is sins.
ഈ റോമാലേഖനം പഠിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാ.
When you study Romans, it's the most important thing that we notice.
അഞ്ചാം അധ്യായം വരെ പാപം എന്ന ഏകവചനത്തിലാണ് ഉള്ളത്.
Till chapter 5 of the book of Romans, sin is mentioned in the singular.
അഞ്ചാം അധ്യായം കഴിഞ്ഞാൽ പാപങ്ങൾ എന്ന ബഹുവചനത്തിലാണ്.
After chapter 5, sin is mentioned in the plural.
ഞാൻ ഈ കാര്യം ശരിക്കും മനസ്സിലാക്കിയത് ഏതാണ്ട് 1982 വായിച്ച ഒരു പുസ്തകമാണ്.
And I understood this rightly when I read a book in 1982.
അത് വാച്ച്മാൻ നീ എഴുതിയ നോർമൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്ന റോമാലേഖനത്തിന്റെ ഒരു സ്വതന്ത്ര വ്യാഖ്യാനത്തിൽ നിന്നാണ്.
And it's the normal Christian life by Watchman Nee, an independent translation.
നല്ലൊരു പുസ്തകമാണ്, കിട്ടുകയാണെങ്കിൽ വായിച്ചു നോക്കണം.
It is a good book that you can read.
അപ്പോൾ അദ്ദേഹം തെളിയിച്ചിരിക്കുന്നത് അവിശ്വാസികൾക്ക് പാപം, വിശ്വാസികൾക്ക് പാപം.
And there he has established for the unbeliever it is sin, and for the believer.
അതുതന്നെയാണ് 1 യോഹന്നാ 3:5 പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി.
And that is what we found in 1 John chapter 3 verse 5 that he appeared to take away our sins.
പാപങ്ങളെ നീക്കുവാൻ.
In order to remove sins.
അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം.
So two or three truths I'll mention.
അപ്പോൾ മഹാപുരോഹിതൻ യാഗപീഠത്തിൽ വന്നു.
The high priest appeared at the altar.
അവിടെ രക്തം അർപ്പിച്ചു.
And he offered the blood.
അതിനുശേഷം ഈ രക്തവുമായിട്ട് ഇങ്ങനെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് വരിക.
And with the blood he is going to the high most holy place.
അവിടെ ജനത്തിന്റെ മുഴുവൻ പാപങ്ങൾ, ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവൻ ക്ഷമിക്കാൻ വേണ്ടി അദ്ദേഹം കൃപാസനത്തിന് മീതെ 7 പ്രാവശ്യം, അതിനു മുമ്പിൽ 7 പ്രാവശ്യം രക്തം തളിക്കുന്നു.
And in front of the mercy seat 7 times and on the mercy seat 7 times so that the sins of the one year of the whole assembly might be forgiven.
അവിടെ നടക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്.
So there are two things that are happening.
ഒന്ന് രക്തം തളിക്കുന്നു.
One are the sprinkling of the blood.
അവിടെ എന്ത് സംഭവിച്ചു?
What has happened?
ആ ഒരു വലത്തെ പാപങ്ങളെല്ലാം മൂടപ്പെട്ടു.
The sins of the one year have been hidden, covered.
അല്ലെങ്കിൽ പാപങ്ങൾ ക്ഷമിച്ചു.
Or the sins have been forgiven.
ശരിയല്ലേ?
Is that not true?
ശരിയല്ലേ? അതിനുവേണ്ടിയാണ് രക്തം തളിച്ചത്.
That is why the blood was sprinkled.
പക്ഷേ അത് കഴിഞ്ഞാൽ അദ്ദേഹം പുറത്തേക്ക് വരിക.
After that the high priest is coming out.
അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഈ മഹാപുരോഹിതൻ എത്ര പ്രാവശ്യം അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകും?
How many times the high priest is going to the most holy place?
ആണ്ടിൽ ആണ്ടിൽ ഒരു പ്രാവശ്യം. നിങ്ങൾ ഇന്ന് രാത്രി തന്നെ ലേവ്യാപുസ്തകം 16 അധ്യായം വായിച്ചിട്ടേ കിടക്കാവുള്ളൂ.
You have to read the book of Leviticus chapter 16.
ഞാൻ കേട്ടിരിക്കുന്ന പ്രസംഗങ്ങൾ എല്ലാം ആണ്ടിൽ ഒരിക്കൽ ആണ്ടിൽ ഒരിക്കൽ എന്നാ.
All the sermons I've heard, once in a year only the high priest goes to the most holy.
എന്നാ രണ്ട് പ്രാവശ്യം പോകും.
But he will go two times.
ഈ 16 അധ്യായത്തിലുണ്ട്.
It is there in chapter 16.
ആദ്യം സ്വന്ത പാപത്തിനു വേണ്ടി ഒരു കാളയെ അർപ്പിച്ച് അതിനെ രക്തവുമായിട്ട് പോയി തളിക്കണം.
First for his own sin he would offer a bull and he has to sprinkle the blood.
സ്വന്തം പാപത്തിന് വേണ്ടി.
ഫോർ ഹിസ് ഓൺ സിൻസ്.
അതിനുശേഷം വീണ്ടും യാഗപീഠത്തിലേക്ക് വരണം.
ആൻഡ് അഗൈൻ ഹി ഹാസ് ടു കം ടു ദ ആൾട്ടർ.
ഒരു ആടിനെ കൊല്ലണം.
ഹി ഹാസ് ടു സ്ലോട്ടർ എ ഗോട്ട്.
അതിന്റെ രക്തം ആ അകത്തേക്ക് പോകണം.
ആൻഡ് ഹി ഹാസ് ടു ഗോ വിത്ത് ദ ബ്ലഡ് ഓഫ് ദ ഗോട്ട് ഇൻസൈഡ്.
അത് ജനത്തിന്റെ പാപത്തിന് വേണ്ടി.
ആൻഡ് ദാറ്റ് ഈസ് ഫോർ ദ സിൻസ് ഓഫ് ദ പീപ്പിൾ.
ആണ്ടിൽ ഒരിക്കലും അത് പറയാം.
യു കൻ സേ വൺസ് ഇൻ എ ഇയർ.
പക്ഷേ ഒരിക്കൽ ആ ഒരു ദിവസം രണ്ട് പ്രാവശ്യം അകത്തേക്ക് പോകും.
ബട്ട് ഓൺ ദാറ്റ് വൺ ഡേ ഓൺ ടു ഒക്കേഷൻസ് ഹി വിൽ ഗോ ഇൻടു ദ മോസ്റ്റ് ഹോളി.
അപ്പോൾ അഹരോന്റെ പാപം ആദ്യം ക്ഷമിക്കപ്പെടണം.
ഫസ്റ്റ് ദ സിൻസ് ഓഫ് ആരോൺ ഹാസ് ടു ബി ഫോർഗിവൻ.
രണ്ടാമത് ജനത്തിന്റെ പാപം.
ആൻഡ് ദെൻ ദ സിൻസ് ഓഫ് ദ പീപ്പിൾ.
അടുത്ത ചോദ്യം.
ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഈ പാപം പരിഹരിക്കാൻ ആരെ കൊണ്ടാണ് കഴിയുന്നത്?
ബൈ ഹൂം ഇസ് ഇറ്റ് പോസിബിൾ ഫോർ ദ സിൻസ് ടു ബി അറ്റോൺഡ്?
പാപിയായ ഒരാൾക്കാണോ പാപം ഇല്ലാത്ത ഒരാൾക്കാണോ?
ഇസ് ഇറ്റ് ബൈ എ പേഴ്സൺ ഹൂ ഇസ് എ സിന്നർ ഓർ എ സിൻലെസ് പേഴ്സൺ?
സീരിയസ് ആയിട്ട് ചിന്തിച്ചേ.
ഇറ്റ് ഇസ് എ സീരിയസ് ക്വസ്റ്റ്യൻ.
ഞാൻ ഈ കാര്യം ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കിയിട്ട് രണ്ടു മാസമേ ആയുള്ളൂ. ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
സ്റ്റഡിങ് ദിസ് പോർഷൻ. ആൻഡ്
നമുക്കറിയാം അഹരോൻ പാപിയായ മനുഷ്യൻ, പാപം ചെയ്ത മനുഷ്യനാണ്.
വി നോ ആരൻ ആസ് എ മാൻ ഹി ഇസ് എ സിന്നർ.
ഈ അഹരോൻ ഈ രക്തമായിട്ട് വന്ന ദൈവം എങ്ങനെ, ഇവൻ തന്നെ പാപത്തില്ല, ഇവൻ എങ്ങനെ പാപ പരിഹാരം വരുത്താൻ പറ്റുന്നത്?
വെൻ ഗോഡ് ഈസ് ലുക്കിംഗ് അറ്റ് ദിസ് മാൻ ഹിംസെൽഫ് ഇസ് എ സിന്നർ, ദെൻ ഹൗ കൻ ഹി കം ഫോർ ദ അറ്റോൺമെന്റ്?
കർത്താവ് ചോദിച്ചു, ഒരു കുരുടനെ വേറെ കുരുടനെ എങ്ങനെ വഴി കാണിക്കാൻ പറ്റുന്നത്?
അവർ ലോർഡ് ഹിംസെൽഫ് സെയ്ഡ് എ ബ്ലൈൻഡ് കാനോട്ട് ലീഡ് എ ബ്ലൈൻഡ്.
അപ്പോൾ പാപം ചെയ്യുന്ന അഹരോന് എങ്ങനെ ജനത്തിന്റെ പാപങ്ങളെ ക്ഷമിക്കാൻ കഴിയും?
ആരൻ ഹു ഈസ് എ സിന്നർ, ഹൗ കാൻ ഹി ഫോർഗീവ് ദ സിൻസ് ഓഫ് ദ പീപ്പിൾ?
ഉത്തരം പറയാമോ? ഉത്തരമുണ്ട്. ഒന്ന് യോഹന്നാൻ 3:5 പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. രണ്ട് കാര്യം നമ്മൾ ചിന്തിച്ചു. പാപങ്ങൾ വിശ്വാസികളുടേത്, നീക്കുവാൻ നമ്മൾ പറഞ്ഞില്ല, അവൻ പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം പറയാണ് അവനിൽ പാപമില്ല.
Yeah, we read like this, and you know that he was manifested to take away our sins, and in him there is no sin.
Aramagam avanil paapam illa. Aaril paapam illa.
In whom there is no sin?
Yesu Christuvil.
In the Lord Jesus Christ.
Aharonillo.
But what about Aaron?
Aharonil paapam unda.
In Aaron there is sin.
ഇവിടെയാണ് ഈ വിഷയത്തിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്.
Here is where we find the beauty of this.
അഹരോൻ മഹാപാപ പരിഹാര ദിവസത്തിൽ യാഗപീഠത്തിൽ അവന്റെ പാപത്തിന് വേണ്ടി ആ കാളയെ കൊന്നിട്ട് ആ രക്തം കൃപാസനത്തിന്റെ മീതെ അവന് മുമ്പിൽ തളിച്ച് ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ ജനത്തിന്റെ പാപത്തിന് വേണ്ടി ആടിന്റെ രക്തവുമായിട്ട് വരിക.
When we look at Aaron, first of all, he goes with the blood into the mercy seat and sprinkles the blood for his own sin, and within a gap of few minutes he will come again out for the sacrifice of the sins of the people.
அப்ப ஜனத்தின் பாவத்தினு വേണ്ടി രക്തം തളിക്കാൻ വരുമ്പോൾ അർപ്പിക്കാൻ വരുമ്പോൾ അഹരോൻ ആരാ?
So at the time he is coming to sprinkle the blood for the people, what is the state of Aaron?
பாவோண்ட பாவம் இல்லையோ?
Whether he has sin or no.
പാപമില്ല.
He doesn't have sin.
കാരണം അവന്റെ പാപം പരിഹരിക്കപ്പെട്ടു.
Because his sins were atoned for.
പുറത്ത് ഇറങ്ങിയാൽ വേറെ 100 പാപം ചെയ്തു, വേറെ കാര്യം.
But after coming out he might sin.
പക്ഷേ ഈ സമയത്ത് പാപം ചിന്തിക്കാൻ പോലും പറ്റില്ല, ചിന്തയൊക്കെ പാപം വരുമല്ലോ.
But even at that moment he cannot even think about sin.
എന്തുകൊണ്ട് അതിന് ഇടയ്ക്കുള്ള ഈ few moments ൽ പാപം ചെയ്യാൻ പറ്റാത്തത്?
Why he is not able to sin during the few moments?
ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഈ വിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ ഈ ധൂപമുറക്കി പുക ഇങ്ങനെ പുകച്ച് തിക് ക്ലൗഡ് പോലെ ഇരിക്കുക.
And in the holy place, as I already mentioned, that the place is covered with thick smoke from the incense.
അതിനുശേഷം അതിവിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ,
and when he comes to the most holy place,
ഞാൻ പറഞ്ഞു കണ്ണ് തുറക്കാൻ പറ്റില്ല, കാരണം മുഴുവൻ പുകയാ.
They cannot open his eyes because there is so much of smoke.
ഇങ്ങനെ കണ്ണ് അടച്ചാലേ വരാൻ പറ്റുള്ളൂ.
And he has to close his eyes as he
കണ്ണ് നീറും.
Otherwise it will burn his
മുഴുവൻ പുകയാ.
Because it's filled with smoke.
പിന്നെ ആകെ വെളിച്ചം കാണുന്ന സ്വർണം ആ കൃപാസനവും ആ കെരുവുകളും ഒക്കെ കാണുമ്പോൾ ഇവിടെ ഏറിയാന്ന് മനസ്സിലാകും.
And the only way that he can find his way is the reflection of whatever light comes from the gold mercy seat and the cherubims.
അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് അവൻ പാപപരിഹാരം പരിധിയിൽ ഇങ്ങോട്ട് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
And that Aaron might not die, he has to first atone for his sins and enter.
അപ്പോൾ ഇവനെ അകത്തോട്ട് വരുമ്പോൾ ഇവന്റെ മനസ്സിനകത്തല്ല എന്തോ?
And when he is coming inside, what is the thought in his heart?
ദൈവമേ ചത്തു പോകുമോ?
Lord, God, whether I will die.
വല്ല കുഴപ്പമാണ്, ഞാൻ ചത്തു പോകും.
If there is any short coming, I will die.
അവ ഭയത്തോടും വിറയലോടും കൂടി വരുന്നത്.
And it is with fear and trembling that he is coming into the most holy.
അങ്ങനെ ജനത്തിന്റെ പാപം പരിഹരിച്ചു.
And the sins people are atoned for.
പുറത്തേക്ക് പിന്നെയും പോയി.
And he is going out.
ജനത്തിന്റെ പാപത്തിന് വേണ്ടി രക്തമായിട്ട് വരിക.
And now he is coming with the blood for the people.
ഇതിനിടയ്ക്ക് പാപം ചിന്തിക്കാൻ പോലും പറ്റില്ല, കാരണം അതുപോലെ പേടിയാ.
And in between this there is no time to think about any sin.
നമുക്കും പേടി ഉണ്ടെങ്കിൽ
If we have fear,
നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എബ്രായർ പറയുന്നത്. പേടിയുണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യല്ല.
As the writer of Hebrews says, our God is a consuming fire. If we have the fear, we will not sin.
അപ്പോൾ ഏതാനും മിനിറ്റുകൾ നിമിഷങ്ങൾക്കിടയിൽ അഹരോൻ പാപം ചെയ്തിട്ടില്ല.
Within the minutes of Aaron has not sinned.
അപ്പോൾ ഇപ്പോ ജനത്തിന്റെ പാപത്തിന് വേണ്ടി പരിഹാരം വരുത്താൻ വരുമ്പോൾ അഹരോൻ പാപരഹിതനാ.
So when Aaron is coming to atone for the sins of the people, we see Aaron at that moment he is sinless.
ശരിയാണോ?
Is that true?
ഇങ്ങനെയാണ് അഹരോൻ യേശുക്രിസ്തുവിന്റെ നിഴലായത്.
This is how Aaron becomes a shadow of the Lord Jesus
Christ. അവനിൽ പാപമില്ല.
In him there is no sin.
അപ്പോൾ പാപമില്ലാത്ത അഹരോൻ ജനത്തിന് വേണ്ടി പാപപരിഹാരം വരുത്തും.
So we see Aaron who has no sin, he is bringing atonement for the people.
ഇനി അവിടുത്തെ മൂന്നാമത്തെ വാക്യം.
Look at the next verse.
പാപങ്ങളെ പ്രത്യക്ഷനായി പാപമില്ല. മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു.
And now there are three things that I mentioned here.
അടുത്ത വാക്ക് പാപങ്ങളെ നീക്കുവാൻ.
In order to remove sin.
വീണ്ടും നമുക്ക് ഈ കൂടാരത്തിലേക്ക് വരണമല്ലോ.
We have to come back to the tabernacle once again.
ഒന്ന് യാഗപീഠത്തിൽ വന്നു.
We came to the altar.
അതിവിശുദ്ധ സ്ഥലത്തു വന്നു.
We came to the most holy place.
അവന്റെ പാപവും ജനത്തിന്റെ പാപവും തീർന്നു.
For his sin and for the sins of the people have been atoned.
നാളെയോ?
But what about tomorrow?
പാപങ്ങൾ നീങ്ങപ്പെടണം, നീക്കണം, ചുമന്നു മാറ്റണം.
The sins have to be carried away, taken away.
രണ്ടാം അധ്യായത്തിൽ നമ്മൾ അത് പഠിച്ചു.
We saw that in chapter 2.
അവൻ നമ്മുടെ പ്രായശ്ചിത്തമാണ്, അവൻ തന്നെ.
He is our propitiation himself.
മൂന്നാം അധ്യായത്തിൽ വരുമ്പോൾ,
when we come to chapter 3,
ഈ പിന്നീടുള്ള പാപങ്ങളെ ചുമന്നുകൊണ്ട് പോവുക.
He is carrying away the sins of all the future.
അപ്പോൾ ഗൗരവമായി ചിന്തിച്ചേ.
Think about it seriously.
ആ ഒരു വർഷത്തെ ജനത്തിന്റെ പാപവും അഹരോന്റെ പാപവും എല്ലാം ദൈവം ക്ഷമിച്ചു.
And the 1 year sin of Aaron and the people God has forgiven.
പിന്നെ ഇതിനെ ഒരാള് ഈ പാപം ചുമന്നുകൊണ്ട് ഇങ്ങനെ ശൂന്യ പ്രദേശത്തേക്ക് പോകുന്നത്.
Then why is that one scapegoat being driven into the wilderness?
പിന്നെ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം കൂടിയാ.
That is the propitiation for the sins that will be committed later on.
അവ കഴിഞ്ഞ കാലത്തെ പാപങ്ങളും,
so the sins of the past,
വരുന്ന കാലത്തെ പാപങ്ങളും,
and sins of the future,
എല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു.
And all have been atoned for.
അതിന്റെ അടിസ്ഥാനം യേശുവിന്റെ രക്തം.
And the basis for that is the blood of the Lord.
എന്നാൽ ഇന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം,
the forgiveness of sin today.
പാപം ചുമന്നുകൊണ്ട് പോയ യേശുക്രിസ്തു.
It is the Lord Jesus Christ who bore the sins.
അവൻ പിതാവിന്റെ അടുക്കൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ടിരിക്കുക.
And he is bearing our sins in the presence of the Lord.
ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല.
It is not a license for us to sin.
രണ്ടാം മൂന്നാമത്തെ ഒരു വാക്യം കൂടി പ്രധാനമായിട്ടും വായിക്കാം.
And there is also one more verse that we have to look at.
ഒൻപതാമത്തെ വാക്യം.
Verse 9.
ഒരുപാട് ചിന്താക്കുഴപ്പുണ്ടാക്കുന്ന ഒരു വാക്യമാണ്.
This is a verse that could create confusion. For no one who is born of God practices sin because his seed abides in him and he cannot sin because he is born of God.
ഇത് തർജ്ജമയാ. ദൈവത്തിന് ജനിച്ചവന് പാപം ചെയ്യാൻ കഴിയില്ല എന്ന മലയാള ബൈബിളിൽ.
In മലയാളം it is saying that those who are born of God cannot sin.
മിക്കവാറും ഇംഗ്ലീഷ് തർജ്ജമകളിലും അങ്ങനെയാണ്.
And it is like that in English also.
എന്നാൽ ചുരുക്കം ചില ജയന്റ് ആർബിയുടെ തർജ്ജമ, ഇത് ന്യൂ അമേരിക്കൻ, ഈ തർജ്ജമകളൊക്കെ ദേ ഡു നോട്ട് പ്രാക്ടീസ് ഇൻ എന്നാണ്.
ദേ ഡു നോട്ട് പ്രാക്ടീസ് ഇൻ.
പാപം ഞാൻ കഴിയയില്ല എന്നല്ല, അവർ പാപത്തിൽ തുടരുകയില്ല.
ദേ കാനോട്ട് കണ്ടിന്യൂ ഇൻ സിൻ.
ഈ വാക്യത്തിന്റെ അർത്ഥം അതാണ്.
That is the meaning of that verse.
ഒരാൾ രക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിൽ,
if a person is born again,
പാപം ചെയ്തു പോകാം.
He may commit sin.
അബദ്ധവശാൽ പാപം ചെയ്യാം.
By mistake.
ചിലപ്പോൾ മനപൂർവ്വമായും പാപം ചെയ്യാം.
Sometimes willfully also.
പക്ഷേ അവർ പാപം പ്രാക്ടീസ് ചെയ്യില്ല.
But they cannot practice sin.
നമ്മൾ സാറെ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞ ആരോട് ബന്ധപ്പെട്ടാ?
When we say practice, which profession are we referring to?
Doctor അല്ലേ? അയാളുടെ ജോലി ഇതാ.
Doctor practice.
Practitioner. അവരിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു പറഞ്ഞാൽ എപ്പോഴും
ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രൊഫഷൻ.
അപ്പൊ നമ്മൾ ഡോക്ടറെ പോലെയല്ല പാപം ചെയ്യുന്നത്.
We do not sin like the doctors practice.
പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല.
We cannot practice it.
അബദ്ധവശാൽ ചെയ്തെന്നിരിക്കും.
Maybe accidentally we might sin.
പരിഹാരമുണ്ട്.
There is
ഒരു തെറ്റുണ്ടായാൽ,
if there is a shortcoming,
പിന്നെയും പിന്നെയും അത് ആവർത്തിക്കുകയല്ല.
We should not repeat it again and again.
അപ്പോൾ ഒരു കാര്യം തെറ്റാണെന്ന് നമ്മുടെ മനസ്സിൽ ബോധ്യമാക്കിയിട്ട്,
after having understood that something is wrong,
ഇല്ല ദൈവവചനം വായിക്കുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ ബോധ്യമായിട്ട്,
or when we are convicted by the hearing of the word of God,
പിന്നെയും ആ പാപത്തിൽ തുടരുക എന്ന് പറഞ്ഞാൽ,
again if you continue in sin,
രണ്ട് കാരണങ്ങളാലാകാം.
It is because of two reasons.
ഒന്ന് ജന്മത്തിലെ കുഴപ്പമാകാം.
One it is because of
birth.
That means there is no experience of being born again.
അവർക്ക് പാപം പാപമാണെന്ന് അറിയാൻ പാടില്ല.
And not knowing a sin to be sin.
ഒരു ദേവദാസൻ പറഞ്ഞ ഉദാഹരണം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും.
Maybe this example might be familiar.
അദ്ദേഹം പറഞ്ഞത് ഈ നോർത്ത് ഈസ്റ്റ് ചെന്നാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാംസം പട്ടിയുടെയാ.
In North India if you go east, the meat that they like is the meat of the dog. Dog's meat.
ഏറ്റവും വിലയുള്ള ഇറച്ചി പട്ടിയുടെ ഇറച്ചിയാ.
That is the most favorable dish for them.
അപ്പോൾ അവിടെ ഒരു പട്ടി വണ്ടി ഇടിച്ച് വഴിയിൽ കിടന്ന് ചത്ത് കിടക്കാന്ന് വിചാരിച്ചു.
So just imagine a dog met with an accident and is lying on the street dead.
അതുവഴി പോകുന്ന ആളുകൾ, വണ്ടിയെ പോകുന്ന ആളുകൾ ഈ പട്ടിയെ കാണുമ്പോൾ, ഈ പട്ടി ചത്ത് കിടക്കുന്ന കാണുമ്പോൾ അവരുടെ വായിലൂടെ ഇങ്ങനെ തുപ്പൽ വരും.
People who are looking at the dead dog, they would you know, salivate from their mouth when they look at it. And what would they do? They would stop the
vehicle.
And they would pick up that dog.
അപ്പോൾ വഴിക്ക് എല്ലാം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും.
And on their way they will still be salivating.
എന്നാൽ നമ്മൾ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ടോ തിരുനായ്ക്കൾ, നമ്മൾ പോകുന്ന ഒരു വണ്ടി പട്ടി വണ്ടി ഇടിച്ചാത്ത ഇങ്ങനെ കുടലെല്ലാം വെളി ചാടി രക്തമായി കണ്ണുമെല്ലാം ഇങ്ങനെ വിഴിഞ്ഞിരിക്കുന്ന നമുക്കും തുപ്പൽ വരും.
But in Kerala also there are so many stray dogs, but when we see such a situation we also might salivate.
നമ്മൾ തുപ്പൽ എന്ത് ചെയ്യും?
But what will we do?
വിഴുങ്ങുകയല്ല, വണ്ടിക്ക് അതിരിക്കാൻ അറിയാതെ തുപ്പിക്കുമ്പോൾ അല്ലേ.
We will not swallow but we will spit outside because we don't
ഒരേ ഒരേ പട്ടിയാ.
It is the same.
അപ്പോൾ ഒരാൾക്ക് തുപ്പൽ അകത്തോട്ട് പോകും.
For one person he will swallow.
അടുത്ത ആൾ തുപ്പി കളയും.
And the other person he would spit it out.
രക്ഷിക്കപ്പെടാത്ത ആൾ പാപം എൻജോയ് ചെയ്യും.
The unbeliever he would enjoy sin.
അവൻ പാപം പ്രാക്ടീസ് ചെയ്യും.
He is practicing sin.
രക്ഷിക്കപ്പെട്ട ഒരാൾ പാപം പ്രാക്ടീസ് ചെയ്യും.
But a saved person he will not practice sin.
മനസ്സിൽ കുത്തുണ്ടാകും.
Because he is convicted in the
heart. ദൈവാത്മാവ് സംസാരിക്കും.
By the Holy Spirit.
ഈ രക്ഷിക്കപ്പെട്ട ആൾ ചിലപ്പോൾ പാപത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നിരിക്കാം.
And the saved person also may practice.
ആൾ ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കുന്നില്ല.
He is not listening to the voice of the Holy Spirit.
അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് ജഡികന്മാരെ.
And the name for such people, believers, is the carnal believer.
അപ്പോൾ രണ്ട് പ്രത്യക്ഷതകൾ നമ്മൾ ചിന്തിച്ചു.
So we looked at the two appearances.
മൂന്നാമത്തെ പ്രത്യക്ഷതയുണ്ട്.
And there is a third appearance.
അതിൽ 10 മിനിറ്റ് വേണ്ടി വരും.
For that we need 10 minutes.
അതുകൊണ്ട് ഇന്ന് ഇവിടെ നിർത്തുകയാണ്.
Today I am concluding.
നാളെ നമുക്ക് അത് ചിന്തിക്കാം.
Tomorrow we will look at that.
അതിനുശേഷം പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ രണ്ടാം അധ്യായം ഒരു ഹോംവർക്ക് ആയിട്ട് തരികയാണ്. രണ്ടാം അധ്യായത്തിന്റെ 20 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് വരണം.
There is a homework, chapter 2, 20 to 29, to read.
അവിടെ അഭിഷേകത്തെ കുറിച്ച് പറയുന്നുണ്ട്.
Their anointing is the subject.
അത് ഒരു ഹോംവർക്ക്. രണ്ടാമത്തേത് അഞ്ചാം അധ്യായത്തിന്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ.
Chapter 5, 1 to 8.
അവിടെ ത്രിയേക ദൈവത്തെ കുറിച്ച് പറയുന്നുണ്ട്.
There we find the mention of the triune God.
അത് രണ്ടുമായിരിക്കും പ്രധാനമായിട്ടും നാളെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്.
Those will be the two subjects that we will be considering importantly.
പരിശുദ്ധാത്മാ അഭിഷേകം, നമ്മുടെ വിജയകരമായ ജീവിതത്തിന് അടിസ്ഥാനമായ പരിശുദ്ധാത്മാ അഭിഷേകം.
The anointing of the Holy Spirit, which is essential for our victorious living.
നമ്മുടെ വിജയകരമായ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്ന ത്രിയേക ദൈവം.
And the triune God who is helping us to live a victorious
life. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ്.
These two are very important subjects.
അപ്പോൾ ഇന്ന് വരാത്തവരോട് കൂടി നിങ്ങൾ ഈ കാര്യം പറയണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാളെ പഠിക്കാൻ പോവുകയാണ്.
We have to say this to the people who have not come today.
ഇന്ന് വന്നവരാരും വരാതിരിക്കുകയും ചെയ്യരുത്.
And those who came today should not refrain from coming.
കാരണം ഈ രണ്ട് വിഷയങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പോലും മനസ്സിലാകാവുന്ന പോലെ സിസ്റ്റമാറ്റിക്കായിട്ട് 1 by 1 ആയിട്ട് പോയിന്റുകളോടുകൂടെ നമുക്ക് പഠിക്കാം.
We will study this even in a manner where our children can also understand.
കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
May the Lord help us.
നാം വിജയികളായി ജീവിക്കണം.
We have to lead as victors.
അത് കർത്താവിന്റെ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിലാണ്.
And it is on the basis of the ministry of our Lord.
അവൻ നമുക്ക് ഒരു പിതാവിന്റെ അടുക്കലുണ്ട്.
He is there in the presence of the Father.
പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുകയാണ്.
He is appearing for us.
നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിച്ചു.
And he is sympathizing with our weaknesses.
നമുക്ക് വേണ്ടി അവൻ ഇരിക്കുന്നു.
He is remaining for us.
ഈ പദ്ധതികാലം തുടരുകയല്ല.
And therefore nobody can touch us.
അവൻ വേഗം എഴുന്നേക്കും.
He will stand up.
ഇറങ്ങി വരും.
And he will come down.
മൂന്നാമത്തെ പ്രത്യക്ഷത.
The third appearance.
ആ പ്രത്യക്ഷതയിൽ നാം അവനോട് കൂടെ എടുക്കപ്പെടും.
And in that appearance we will be gathered up along with him.
ഇതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ.
This is our blessed hope.
കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
May the Lord help us.